തന്നെയാമി തന്റെ പൊതുവാസമൂഹി നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവസപുരാൻ പരിശുദ്ധൻ 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 വിവരങ്ങളിൽ ഉച്ചാന ദൈവമായ ഭർത്താവിന്റെ തിരുനാമത്തിൽ ഒന്നും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാവുന്നു വിവരങ്ങളിൽ സ്തുതി ദൈവമേ നീ പരിശുദ്ധനാവുന്നു ബലവാനെ നീ പരിശുദ്ധനാവുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി പിടിച്ചിറങ്ങിയപ്പെട്ടവനെ ഞങ്ങൾ ഓർഗാമം ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാവുന്നു ബലവാനെ നീ പരിശുദ്ധനാവുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി പിടിച്ചിറങ്ങിയപ്പെട്ടവനെ ഞങ്ങൾ ഓർഗാമം ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാവുന്നു ബലവാനെ നീ പരിശുദ്ധനാവുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി പിടിച്ചിറങ്ങിയപ്പെട്ടവനെ ഞങ്ങൾ ഓർഗാമം ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങൾ ഓർഗാരണം ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടാവും ഞങ്ങൾ ഓർഗാരണം ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ സംസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങൾ ഓർഗാരണം ചെയ്യണമേ ദൈവമേ നിനക്ക് സ്തുതി കൃഷ്ണാവേ നിനക്ക് സ്തുതി പാർക്കലാനിടയാലോട്ട് കാരണം ഇത് നിശ്ചയ രാജാവേ നിനക്ക് സ്തുതി പാറയ്ക്കുമോ സ്വർഗസ്ഥനാ ഞങ്ങളുടെ പിതാവേ നാം പരിശുദ്ധമാപ്പെടണമേ എന്റെ രാജ്യം വരണമേ ദുരിതസ്വർഗത്തിലെ പല ഭൂമിക്കുവാകണമേ ഞങ്ങൾ ദാസികളുള്ള പന്തരണമേ കടക്കാരോട് ഞങ്ങൾ ശ്രമിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവർത്തിപ്പിക്കരുത് പിന്നെയോ ദുഷ്കൊണ്ടും ഞങ്ങളെ രക്ഷിച്ചോളണമേ തുടർന്നാൽ രാജ്യ ശക്തി മോഹത്തോന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമീൻ കൃപ നിറഞ്ഞു അറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവിനോട് കൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാവുന്നു നിന്റെ വയറ്റിൽ ഫലമായി നമ്മുടെ കർത്താവ് ഐശ്വര്യ വാഴ്ത്തപ്പെട്ടവനാവുന്നു ശുദ്ധമുള്ള കണ്ണീര് പറയാമേ തമ്പുരാന്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും തിരുന്ന് മരണം അപേക്ഷിച്ചുകൊള്ളണമേ ആമീൻ കാരുണ്യവാനായ ദൈവമേ ഒരു സന്ധ്യയാഗങ്ങൾ കൂടി ഞങ്ങൾക്കൊരുമിച്ച് വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് തിരുവചനം പഠിക്കുവാനും ധ്യാനിക്കുവാനും ഒക്കെ തന്ന അവസരത്തിൽ അവർക്ക് സ്തുതിക്കുന്നു തമ്പുരാനെ ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ നിന്റെ സത്യങ്ങളെ കൂടുതൽ പഠിക്കുവാനും പഠിക്കുന്നതൊക്കെയും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും സംഗതിയാക്കണമേ ഞങ്ങൾക്ക് ഈ സന്ധ്യയിൽ ഒരുമിച്ച് കൂടുവാൻ തക്കവണ്ണം ഇടയാക്കിയ ഞങ്ങളെ കൂട്ടി വരുത്തതിന്റെ കൃപയെ അവർക്ക് സ്തുതിക്കുന്നു എപ്പോഴും തിരുവചനം പഠിക്കുവാനും അതനുസരിച്ച് ജീവിക്കാൻ തക്കവണ്ണം ഒരുക്കമുള്ളവരായി ജീവിക്കാൻ സഹായിക്കണമേ ഞങ്ങൾ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനീകരിക്കാൻ തക്കവണ്ണം സംഗതിയാക്കണമേ വേദപുസ്തകം പഠനം എന്നതിന്റെ അപ്പുറമായി ഒരു ആഴമായ ചിന്തയായി ജ്ഞാനമായി ഞങ്ങളെ തന്നെ രൂപാന്തരപ്പെടുത്തുവാൻ സഹായിക്കണമേ ഞങ്ങളുടെ ഈ പഠനങ്ങളൊക്കെയും അങ്ങനെ കൂടുതൽ അറിയുവാനും അങ്ങയുടെ ഹിതം തിരിച്ചറിയുവാനും അതിനനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ഒറ്റ തിരുവിഷ്ടം പോലെ പരിമയപ്പെടുത്തുവാൻ തക്കവണ്ണം സംഗതിയാക്കണമേ പ്രത്യേകിച്ച് ഈ കൂട്ടായ്മയിൽ സംബന്ധിക്കുന്നവരെയും ഇതിന് നേതൃത്വം കൊടുക്കുന്നവരെയും ഇതിനുവേണ്ടി സഹായിക്കുകയും സഹകരിക്കുകയും ഒക്കെ ചെയ്യുന്ന എല്ലാവരും അവർക്ക് പ്രാർത്ഥിക്കുന്നു സമരാനെ വാഴ അനുഗ്രഹിക്കണമേ നമ്മളുടെ ഐശ്വര്യം നിറയ്ക്കണമേ ഇതുമേൽക്കുമേൽ ഈ സ്ഥലം വളർന്നു വരുവാൻ തക്കവണ്ണം ഇടയാക്കണമേ എവിടെയെങ്കിലും കുറവുകളോ ബലഹീനതകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് തിരിച്ചറിവ് തന്ന് അവയെ മാറ്റി നിർത്തി തികഞ്ഞവരായി വളരുവാൻ തക്കവണ്ണം ഞങ്ങളെയൊക്കെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ വ്യക്തി ജീവിതവും ശുദ്ധീകരിക്കപ്പെടുവാൻ തക്കവണ്ണം ഈ പഠനങ്ങൾ ഞങ്ങൾക്കിടയാക്കണം പിന്നെ എന്റെ പിതാവിനെ പരിശുദ്ധാത്മാവനെ എന്ന് പറഞ്ഞാൽ സ്തുതിച്ചു കൊടുക്കുവാനായിട്ട് തന്നെ ആമേ ശ്രീ ഏകദൈവത്തിന്റെ വലിയൊരു നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ നമ്മൾ യാക്കോബിന്റെ ലേഖനമാണ് നമ്മൾ പഠിക്കുന്നത് കഴിഞ്ഞ ആഴ്ച നമ്മൾ അതിന്റെ ബേസിക് ആയിട്ട് അതിന്റെ ഇൻട്രഡക്ഷനും മറ്റു കാര്യങ്ങളും ഒക്കെ ചിന്തിക്കാൻ തക്കവണ്ണം ഇടയായി കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞത് ഇന്ന് മുതൽ നമ്മുടെ അധ്യായത്തിലേക്ക് അന്ന് മുതലുള്ള അധ്യായത്തിലേക്ക് പ്രവേശിക്കാമെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ചില വിശദാംശങ്ങളോട് അനിവാര്യമായിട്ടുള്ളതുകൊണ്ട് ഞാൻ അധ്യായത്തിലേക്ക് നിന്ന് കടക്കുന്നില്ല ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി അതിന്റെ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഈ അധ്യായത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തിനെ ഊന്നിയാണെന്നുള്ളതിനെ പറ്റി അതിൽ ആമുഖ പഠനങ്ങൾ ആവശ്യമായിരിക്കുന്നത് കൊണ്ട് ഞാൻ ആ കാര്യങ്ങളുമായിട്ട് ഇന്ന് പോയിട്ട് അടുത്ത ആഴ്ച അധ്യായങ്ങളിലേക്ക് പ്രവേശിക്കാം എന്നാണ് ചിന്തിക്കുന്നത് നമുക്കറിയാം വേദപുസ്തകത്തിലെ സുവിശേഷങ്ങളിലും അല്ലെങ്കിൽ ലേഖനങ്ങളിലും അല്ലെങ്കിൽ പഴയത്തിലുള്ള അധ്യായങ്ങളിലൊക്കെ നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ വളരെ സുന്ദരമായ ഒരു അധ്യായമായി യാക്കോബിന്റെ ലേഖനം എന്ന് പറയുന്നത് വളരെ പ്രയോജനീകരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ് വായിക്കുമ്പോൾ ഒരു കുറ്റബോധം തോന്നുന്ന ഒത്തിരി കാര്യങ്ങളില്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ഒരു വിശ്വാസം എന്നതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരിയായി കർമ്മങ്ങൾക്ക് കൂടിയുള്ള ആത്മീയ ജീവിതം എങ്ങനെ ചിട്ടപ്പെടുത്തണം എന്നുള്ളത് വളരെ വ്യക്തമായി ബോധ്യപ്പെടുത്തുന്ന ഒരു ലേഖനമാണ് യാക്കോബിന്റെ ലേഖനം ഈ ലേഖനം പല ആളുകളെയും ഈ ലേഖനം വളരെയധികം ഒരു സാമൂഹിക ആഴമായ സാമൂഹിക നന്മ പ്രവർത്തനങ്ങളിലേക്ക് സ്വാധീനിച്ചിട്ടുണ്ടെന്നുള്ളത് വളരെ സ്പഷ്ടമാണ്. ഒത്തിരി ആൾക്കാർ ഈ അധ്യായം സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം അത്രമാത്രം കൃത്യമായി കൃത്യതയോടെ ഒക്കെ എഴുതിയിരുന്ന ഒരു ലേഖനമായിട്ടാണ് നമ്മൾ യാക്കോബിന്റെ ലേഖനം മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഈ ലേഖനം എഴുതിയ കാലഘട്ടത്തെ പറ്റി നമ്മൾ ഇങ്ങനെ പറയുകയുണ്ടായി. ഞാനത് ക്ലാസ് എടുത്തപ്പോഴ് AD 45 to 49 ആ ഒരു കാലഘട്ടത്തിൽ എഴുതി എന്നുള്ള ഒരു പരാമർശമാണ് ഞാൻ നൽകിയിരുന്നത്. അന്ന് ഞാൻ എടുത്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ആശയത്തെ പറ്റി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഒപ്പീനിയൻസ് ഉണ്ട്. സം സ്കോളേഴ്സ് ഇസ് സേയിങ് ഓൺ ദാറ്റ് ഡേറ്റ്, പക്ഷെ മറ്റുള്ള സ്കോളേഴ്സ് വളരെയല്ല 60-നോടനുബന്ധിച്ച് എഴുതിയിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിൾ കഴിഞ്ഞ ആഴ്ച ഒരാൾ തന്നെ അത് ചൂണ്ടിക്കാണിച്ചു, എനിക്ക് വളരെ സന്തോഷം. ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിളിൽ ഇങ്ങനെ 60-ന്നാണ് എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തെ പറ്റി എഴുതിയിരിക്കുന്നത് എന്നുള്ളത് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് വളരെ സന്തോഷം. അങ്ങനെയുള്ള എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇങ്ങനെയുള്ള നല്ല വ്യക്തമായിട്ട് അത് ഇങ്ങോട്ട് പറയാമെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കുകയും പഠിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. നമ്മൾ ഇതിനൊക്കെ വരികേണ്ട ഒരു കാര്യമുണ്ട്. ഈ ലേഖനങ്ങളെ പറ്റിയൊക്കെ അതിന്റെ എഴുതിയ കാലവും എഴുതിയ ആളും ഒക്കെ നമ്മൾ പഠിക്കുമ്പോഴും നമ്മൾ കൃത്യമായിട്ടൊരു ഡേറ്റ് നമുക്ക് ഒരിക്കലും പറയാൻ ഒക്കുകയല്ല. കാരണം അങ്ങനെ കൃത്യമായ ഇന്ന കാലഘട്ടത്തിൽ കൃത്യമായിട്ട് എഴുതി എന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. പിന്നെ അതാണ് നമ്മൾ ഈ കാലഘട്ടം കണ്ടുപിടിക്കുന്നത് ആ ലേഖനം വായിച്ച് അതിന്റെ സ്വഭാവവും അതിന്റെ വീക്ഷണവും പിന്നെ ആ ലേഖനത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന ചില ആശയങ്ങളും മറ്റു ലേഖനങ്ങളുമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ അതിന്റെ മുമ്പാണോ പിൻപാണോ ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി സംഗതികൾ വരെയെത്തിയിട്ടാണ് ഏകദേശമൊക്കെ ഒരു കാലഘട്ടം. അതുകൊണ്ട് ഒരിക്കലും കൃത്യമായിട്ട് ഇന്ന വർഷമായിരിക്കും എന്നുള്ളത് നമുക്ക് പിന്നെ ആണെന്ന് മാത്രമേ പറയാനൊക്കത്തുള്ളൂ. കറക്റ്റ് ആയിട്ട് നമുക്ക് ഒരിക്കലും ഒരു ഡേറ്റ് കണ്ടുപിടിക്കാനൊക്കത്തില്ല. അതുകൊണ്ട് ഓർത്തഡോക്സ് ബൈബിളില് 60-ന്നൊരു കാലഘട്ടം എഴുതിയിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് 60 എന്നുള്ളതിനെ പറ്റി വിശദാംശങ്ങളൊന്നും അറിയാത്തില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ കൂടുതൽ വിശ്വസിക്കേണ്ടത് 60-ന്നായിരിക്കാം. ഓർത്തഡോക്സ് സഭയുടെ അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭകളൊക്കെ പഠിപ്പിക്കുന്നതുണ്ട്. ഒരുപക്ഷെ അതിന് കൂടുതൽ കാരണം AD 3-ന്നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു വലിയ ഒരു ഒരു ചരിത്രകാരനായ പിതാവായിരുന്നു സെയിന്റ് ജെറോം എന്ന് പറയുന്ന ഒരു പിതാവ്. ജെറോമിന്റെ പബ്ലിക്കൽ കമന്ററി എന്ന് പറയുന്നത് ഏറ്റവും ഏർലി കാലഘട്ടങ്ങളിൽ കണ്ടെടുത്തിട്ടുള്ള വലിയൊരു പബ്ലിക്കൽ കമന്ററി അന്നത്തെ കാലത്ത്. കാരണം ഏകദേശം അദ്ദേഹം ഒരു 340 കാലയളവില് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം മരിക്കുന്നത് വേണ്ട 420-നോടനുബന്ധിച്ചാണ്, ഏകദേശം ഒരു ഡേറ്റ് ആണ്. 350 മുതൽ അല്ലെങ്കിൽ 420 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു പിതാവാണ്. അദ്ദേഹം കത്തോലിക്ക സഭയിൽപ്പെട്ട ഒരു പിതാവായിട്ടാണ് അദ്ദേഹത്തിന്റെ ചരിത്രമൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. വളരെ അകലായ ക്രൈസ്തവ പഠനങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ കമന്ററിയിലുണ്ട്. കർത്താവിന്റെ നമ്മുടെ തമ്പുരാൻ ചെയ്ത കാര്യങ്ങളൊക്കെയും അതിന്റെ സുവിശേഷങ്ങളുടെ വ്യാഖ്യാനങ്ങളൊക്കെ ഇൻക്ലൂഡിംഗ് എപ്പിസലും അല്ലെ പള്ളി നിയമത്തിന്റെ കാര്യങ്ങളൊക്കെ ചേർത്ത് സുന്ദരമായൊരു കമന്ററിയാണ് ദ റിപ്പബ്ലിക്കൽ ജെറോം കമന്ററി എന്ന് പറയുന്നത്. ഈ കമന്ററിയില് 60-ന്നുള്ള കാലഘട്ടത്തില് 60 എന്ന് പറയുന്നില്ല, 55-60 ഒരു കാലഘട്ടത്തിൽ എഴുതിയിരിക്കാം എന്നുള്ള വിശ്വാസം. ഒരുപക്ഷെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു പിതാവ് എഴുതിയതുകൊണ്ടായിരിക്കാം പ്രത്യേകിച്ച് കത്തോലിക്ക സഭയും ഓർത്തഡോക്സ് സഭയും തമ്മിലുള്ള ആ ചരിത്രപരമായ ആദ്യമ നൂറ്റാണ്ടിലുള്ളതായ ആശയ വിനിമയങ്ങളുടെ സമാനതകളില് ഒക്കെ ചില കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഈ എഴുതിയത് 60 എന്നൊരു നിഗമനത്തിൽ എത്താറെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, കൃത്യമായിട്ട് 49 അല്ലെങ്കിൽ 45 60 55 എന്നുള്ളതിനെ പറ്റി ഒരിക്കലും നമുക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല. കാരണം പല സ്കോളേഴ്സും അവരവരുടേതായ രീതിയിൽ അവർ പഠിച്ച ആശയങ്ങളുടെ അല്ലെങ്കിൽ അവർ കണ്ടെടുത്ത പഴയ ചില ആശയങ്ങളുടെ തലങ്ങളിൽ നിന്നാണ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ തന്നിട്ടുള്ളത്. അത് കൃത്യമായി പറയാനൊക്കത്തില്ല. എന്നാൽ ഈ 49 ഇത് എഴുതിയെന്ന് പറയാൻ പറ്റുന്നതിനുള്ള ചില കാരണങ്ങൾ ഇവിടെ പ്രധാനമായിട്ട് പറയുന്നുണ്ട്. അത് ഞാൻ ഒന്നുകൂടെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞെങ്കിലും അവരോട് സംശയങ്ങൾ വന്നതുകൊണ്ട് ഞാൻ അത് വിശദീകരിക്കുന്നുണ്ട്. കാരണം ഈ 49 എഴുതുന്നത് പറയേണ്ട കാരണം ഈ കുറെ ഈ അന്നത്തെ കാലഘട്ടത്തില് ഉണ്ടായ ഒരു വലിയ മാറ്റമാണ് യഹൂദ ക്രിസ്ത്യാനികളും വിദ്യാർത്ഥി ക്രിസ്ത്യാനികളും തമ്മിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ബന്ധം. ഒരുപക്ഷെ വേദോസ്തക അപ്പോസ്തല പ്രവൃത്തിയൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം അത് ശക്തമായ ഒരു ക്ലാഷ്. പ്രത്യേകിച്ച് പത്രോസ്ലിയെ സംബന്ധിച്ചോളം യഹൂദ യഹൂദരിൽ നിന്നും ക്രിസ്ത്യാനികളായ ആളുകളുടെ ഒരു നേതാവായിട്ടാണ് നമ്മൾ കാണുന്നത്. പൗലോസ്ലിയെ നമ്മൾ വിജാതികളുടെ ഒരു നേതാവായിട്ടാണ് കാണുന്നത്. അപ്പൊ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ പത്രോസ്ലിയായിട്ട് വിജാതികളിൽ നിന്ന് വന്ന ക്രിസ്ത്യാനികൾ ഒരിക്കലും ഉൾക്കൊള്ളാനൊന്നും കഴിഞ്ഞില്ല. പിന്നീടാണ് നമുക്കറിയാം കർത്താവ് ഒരു ദർശനം കൊടുക്കുകയും അതിൽ പിന്നെ ഭൂമിയിലുള്ള എല്ലാ ജന്തുക്കളുടെയും നാൽക്കാലികളുടെ ഒക്കെ അവരുടെ ചിത്രങ്ങൾ എടുത്ത് കഴിക്കാനൊക്കെ പറയുന്ന ഞാൻ നിങ്ങൾക്ക് അറിയാം. ഞാൻ വിശദീകരിക്കാൻ സമയമില്ലാത്തതും പറയുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ ചില വാർത്തകളൊക്കെ പത്രോസ്ലിയായിട്ട് ഉണ്ടായി. പിന്നെ പൗലോസ്ലിയുടെ ശക്തമായ സ്വാധീനം തന്റെ പ്രവർത്തനങ്ങൾ കൂടി അനേകം ആളുകളെ വിജാതിയുടെ ക്രിസ്ത്യാനികളാവുകയും യഹൂദമത ക്രിസ്ത്യാനികളെക്കാൾ അപ്പുറമായി ആത്മീയ ദർശനത്തോട് വന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോഴൊക്കെയാണ് പത്രോസ്ലിയ അതിനെ കൂടുതൽ ഉൾക്കൊള്ളുകയൊക്കെ ചെയ്തത്. അപ്പൊ അത് വലിയൊരു സംഭവമാണ്. ആദിമ നൂറ്റാണ്ടിലെ ക്രൈസ്തവ സഭയുടെ വളർച്ചയിൽ ഒരു വലിയ സംഗതിയാണ് ഈ ഇത് തമ്മിലുള്ള ഇഴുകിച്ചേരല്. പക്ഷെ അങ്ങനെയൊരു ആശയം പ്രത്യേകിച്ച് യാക്കോബിനെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പ്രവർത്തിയിൽ കൂടിയുള്ള വിശ്വാസങ്ങളെ പറ്റിയൊക്കെ പഠിപ്പിക്കുന്ന യാക്കോബസ്ലീഗ, പ്രത്യേകിച്ച് പാവകളെ പറ്റിയും തള്ളപ്പത്തവരെ പറ്റിയും ഒക്കെ കൂടുതൽ പ്രാധാന്യത്തോടെ വിശദീകരിക്കുന്ന യാക്കോബസ്ലീഗ തന്റെ ലേഖനം എഴുതിയപ്പോഴെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ അത് തീർച്ചയായും ചേർത്തനെയായിരുന്നു. പക്ഷെ അങ്ങനെയുള്ള ഒറ്റ ആശയങ്ങളും ഈ ഭാഗത്ത് കാണാത്തത് കൊണ്ട് ഒരു പക്ഷെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് അറുപതിന് എഴുതിനൊക്കെ ഇടയ്ക്കാണ് ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ 49 അല്ലെങ്കിൽ 50 മുമ്പുള്ള കാലഘട്ടങ്ങളിൽ എഴുതപ്പെട്ടത് കൊണ്ടായിരിക്കാം ഈ വിശദാംശങ്ങളൊന്നും അതിന്റെ അകത്ത് ഇല്ല. പിന്നെ അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർമ്മിച്ചതാണെന്ന് തോന്നുന്നു, ഈ ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തെ പറ്റിയുള്ള പരാമർശങ്ങൾ ഒത്തിരിയുണ്ട് ഇതിനകത്ത്. പക്ഷെ ഈ ദൈവശാസ്ത്രപരമായിട്ടുള്ള ചിന്തകളൊന്നും തന്നെ ക്രിസ്തുവിന്റെ ഉപദേശങ്ങളോ ഉപദേശങ്ങൾ എന്ന് പറയുന്നത് ബിരുപ്രഭാഷണം അല്ല ഉദ്ദേശിക്കുന്നത്, അല്ലാത്ത ചില ഉപദേശങ്ങളോ ദൈവശാസ്ത്രപരമായിട്ടുള്ള വിചിന്തനങ്ങളൊന്നും ഇതിനകത്തില്ല. അപ്പം നമുക്കതിന് മനസ്സിലാക്കാവുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് ഈ ദൈവശാസ്ത്രപരമായിട്ടുള്ള ഈ ചിന്തനങ്ങളൊക്കെ വന്നത് 60, 70, 80 പിന്നീടുള്ള കാലഘട്ടങ്ങളിലാണ്. സ്കോളേഴ്സ് അല്ല അപ്പോസ്തലന്മാർക്ക് ശേഷം അപ്പോസ്തലിക പിതാക്കന്മാര് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുകയും അത് എഴുതുകയും സെന്റ് ഇഗ്നേഷ്യസോ അതുപോലെ ക്ലെമന്റ് ഓഫ് റോം അതുപോലെ തെർസുല്യൻ ഇങ്ങനെയുള്ള ഒരുപാട് പഴയ പണ്ഡിത സ്കോളേഴ്സ് പിതാക്കന്മാര് സ്കോളേഴ്സ് ആളുകളുണ്ടായത് ഡോക്ടേഴ്സ് ഓഫ് ദ ചർച്ച് എന്നൊക്കെ അവർ വിശദീകരിക്കുന്നത്. അപ്പം അവര് അങ്ങനെയുള്ള ചില ആളുകളൊക്കെ ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ കൂടുതൽ അതുപോലെ നമുക്കറിയാം 5-6 നൂറ്റാണ്ടിൽ വിജയിച്ച കപ്പോളിക്കൻ ഫാദേഴ്സൊക്കെ സെന്റ് ബേസിലും അതുപോലെ ഇങ്ങനെയുള്ള ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെയുള്ള പല വിലാസന്മാരും കൂടുതൽ കാര്യങ്ങൾ ആളായിട്ട് പഠിച്ചതിന്റെ വെളിച്ചത്തിലാണ് വിശ്വാസമായ അല്ലെങ്കിൽ തിയോളജിക്കലായിട്ടുള്ള പല കാര്യങ്ങളും അത് രൂപപ്പെട്ടു വരുന്നത്. അത് കൂടുതൽ ആളുമായി അതിനെ പഠിച്ചത്. അപ്പൊ അതിന്റെ മുമ്പുള്ള കാരണം ചിത്രം എന്ന് പറയുന്നത് ഡയറക്റ്റായിട്ട് ചില കേട്ട കാര്യങ്ങളും ഡയറക്റ്റായിട്ട് ചില വായിച്ച കാര്യങ്ങളും ഒക്കെ ഉള്ളു. പക്ഷെ ഈ യാക്കോബിന്റെ ലേഖനത്തിൽ അങ്ങനെ ദൈവശാസ്ത്രപരമായിട്ടുള്ള ഒരു ചിന്തകളും അതിന്റെ അകത്തില്ല. അതുകൊണ്ട് തന്നെ കാരണം ലേഖനങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വളരെ പ്രയാസമുള്ള വളരെ അഗാധമായ ഭൗതികമായ തരത്തിലുള്ള ചില ചിന്തകളും ആശയങ്ങളും ഒക്കെ ഉണ്ട് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ഒരു പരാമർശങ്ങളൊന്നും തന്നെ ഇത് വളരെ ഏത് സാധാരണ ആളുകൾക്കും വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്ന കൃതകൃത്യമായിട്ട് എഴുതിയിട്ടുള്ള ചില ഉപദേശങ്ങളും ആശയങ്ങളാണ് ഈ യാക്കോബിന്റെ ലേഖനത്തിലുള്ളത്. അങ്ങനെയുള്ള ആശയങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ഒരു പക്ഷെ 50 മുമ്പായിരിക്കാം ഇത് എഴുതിയെന്നുള്ള ഒരു ചിന്തയാണ് പിതാക്കന്മാര് അല്ലെങ്കിൽ ചില സ്കോളേഴ്സൊക്കെ അത് പറയാനായിട്ട് കാരണം. അതുപോലെ തന്നെ ഈ ക്രിസ്തുവിന്റെ ഉപദേശങ്ങളെ പറ്റി പറയുന്ന ഭാഗങ്ങളില് ഞാൻ പറഞ്ഞല്ലോ ക്രിസ്തുവിന്റെ തിരുപ്രഭാഷണം പോലെ ചില ഇതുണ്ട്. 6-3 സുവിശേഷങ്ങളിൽ കാണുന്ന ഉപദേശങ്ങളുമായി വലിയ സമാനതകളും അതില്ല. കാരണം ക്രിസ്തുവിന്റെ ഉപദേശങ്ങളിലെ ആദ്യത്തെ സമവീക്ഷണ സുവിശേഷങ്ങൾ, അതായത് സമവീക്ഷണ സുവിശേഷങ്ങൾ എന്ന് പറയുന്നത് മത്തായി, മാർക്കോസ്, ലൂക്കോസ് അതാണ് സമവീക്ഷണ സുവിശേഷങ്ങൾ പറയുന്നത്, സിനോപ്റ്റിക് ഗോസ്പൽ എന്ന് പറയാം. അപ്പൊ അതിനകത്ത് കാണുന്ന ചില ആശയങ്ങളുമായിട്ട് വലിയ സമാനതകളൊന്നും തിരുപ്രഭാഷണമുണ്ട് അല്ലാതെ പൊതുവായിട്ട് കാണുന്ന ചില സമാനതകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഈ സുവിശേഷങ്ങളൊക്കെ എഴുതിയതിന് മുമ്പായിരിക്കാം അല്ലെങ്കിൽ അത് ഈ സുവിശേഷങ്ങളൊക്കെ രൂപപ്പെട്ടു വന്ന ഒരു കാലഘട്ടത്തിലാണ്. നമുക്കറിയാം മാർക്കോസിന്റെ സുവിശേഷമാണ് ആദ്യത്തെ സുവിശേഷം 45 എഴുതുന്ന നമ്മൾ വായിക്കുന്നുണ്ട്. അതിനെപ്പറ്റി അഭിപ്രായങ്ങളുണ്ട് എങ്കിലും പൊതുവായിട്ട് ധരിക്കുന്ന ഒരു ധാരണയാണ്. പക്ഷെ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ അതിന് മുമ്പായിരിക്കാം ഇത് എഴുതിയതുകൊണ്ടാണ് കൂടുതൽ സിനോപ്റ്റിക് ഗോസ്പലിലെ സുവിശേഷങ്ങളുടെ സമാനതകളൊന്നും ഇതിനകത്ത് കാണുന്നില്ലെന്നുള്ളതാണ്. അതുകൊണ്ട് ചില പണ്ഡിതന്മാർ പറയുന്നത് പുതിയ നിയമത്തിലെ തന്നെ ഫസ്റ്റ് ലേഖനമാണ് അല്ലെങ്കിൽ ആദ്യത്തെ എഴുത്താണ് ഈ യാക്കോബിന്റെ ലേഖനം എന്ന് പറയുന്നത്. കേട്ടോ, പുതിയ നിയമത്തിലെ തന്നെ ആദ്യത്തെ ലേഖനമാണ് അല്ലെങ്കിൽ ആദ്യത്തെ എഴുത്താണ് ഈ യാക്കോബിന്റെ പുസ്തകം എന്ന് ചില പണ്ഡിതന്മാരൊക്കെ വിശദീകരിക്കുന്നുണ്ട്. 3. 4. കാര്യം എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞായിട്ട് പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കാനുള്ള പറഞ്ഞുള്ളൂ. നമ്മൾ സഭ എന്ന് പറയുന്ന ഒരു ആഴമായ ചിന്താഗതിയൊക്കെ വരുന്നത് ഈ പൗലോസ്ലീഗായ ഡേറ്റ ലേഖനങ്ങളിലും ഏകദേശം ഒരു 60-65 ആ ഒരു കാലഘട്ടങ്ങളിലൊക്കെയാണ് കൂടുതൽ വരുന്നത്. 50 ശേഷമുള്ള ചില സമയങ്ങളിലെ അങ്ങനെയൊക്കെ വരുന്നത് സമയത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടുകളും അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ എപ്പിസ്കോപ്പൽ ഹയറാർക്കി, എപ്പിസ്കോപ്പൽ ഹയറാർക്കി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, എപ്പിസ്കോപ്പ് ഓഫ് പ്രസ്ബിറ്റർ ആൻഡ് ഡീക്കൻ, ഈ മൂന്ന് തലങ്ങളിലുമുള്ള ശുശ്രൂഷ സംവിധാനത്തിന്റെ വ്യക്തമായ ആ ഒരു ധാരണയൊക്കെ ഉണ്ടാകുന്നത് പൗലോസ് ലീഗായുടെ ഓരോ സ്ഥലങ്ങളിൽ ഞാൻ അധ്യക്ഷനെയും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾ നിയമിച്ചു എന്ന് പറയുന്നുണ്ട്. ഈ അധ്യക്ഷൻ എന്നൊക്കെ പറയുന്നത് ഗ്രീക്കിൽ വ്യക്തമായിട്ട് അറിയാം, എപ്പിസ്കോപ്പോസും പ്രസ്ബിറ്ററും ഡീക്കിനും ഒക്കെയാണ്. പക്ഷെ മലയാളത്തിൽ വന്നപ്പോഴ പദങ്ങൾക്കൊക്കെ ചില മൂല്യസ്ഥിതി സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ മലയാള ഭാഷയുടെ ചില കുറവ് ഗ്രീക്ക് ഭാഷയിൽ നിന്നുമൊക്കെ തർജ്ജമ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചില കുറവുകളാണ് ഈ ചില കാരണം പുരോഗതി എന്നുള്ള മൂപ്പൻ എന്നൊക്കെ പറയുന്നത് അങ്ങനെ വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് അപ്പം അങ്ങനെയുള്ള ഒരു ഒരു പർട്ടിക്കുലർ ഹയറാർക്കി വളരെ ശക്തമായ രീതിയിൽ പുരോഹിതൻ ആരായിരിക്കണം, പുരോഹിതൻ ശുശ്രൂഷ എന്തായിരിക്കണം, അല്ലെങ്കിൽ ചമാസം എങ്ങനെ ആയിരിക്കണം, തിരുവേദിമാർ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെപ്പറ്റിയൊക്കെ ഒരു വ്യക്തമായ ധാരണ വരുന്നത് ഏകദേശം 50 ശേഷമാണ്. പക്ഷെ അങ്ങനെയുള്ള ആശയങ്ങളൊന്നും ഇതിനകത്തില്ല എന്നുള്ളത് മാത്രം, ഇതിനകത്ത് വരുന്നുണ്ട് ചില ഭാഗങ്ങളൊക്കെ മൂപ്പന്മാർ ഇവിടെ അതൊക്കെ വരുന്നുണ്ട്, ഒരു പക്ഷെ അറിയത്തില്ല. ചിലപ്പം അതും ആ വാക്കുകളിൽ കൂടി വന്ന അല്ലെങ്കിൽ മലയാളത്തിലുള്ള തർജ്ജമ ചെയ്തപ്പോഴുള്ള വാക്കുകളുടെ പോരായ്മയാണെന്ന് അറിയാൻ പാടില്ല. എങ്കിൽ തന്നെയും അങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ട് ഈ ലേഖനങ്ങളിൽ മൂപ്പന്മാർ ഉപദേശക്കന്മാർ. അതുപോലെ തന്നെ ഈ സഭ എന്ന് പറയുന്ന കർത്താവിന്റെ ശരീര ഘടനയ്ക്ക് പകരമായിട്ട് ഇവിടെ കൊടുത്ത സിനലോകങ്ങൾ, സിനലോകങ്ങളെല്ലാം നമുക്ക് യേശുദാസന്മാരുടെ മാത്രമായിട്ടുള്ള ഒരു ആരാധന സ്ഥലമാണ്. അപ്പൊ സിനലോകമാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന സഹയെന്നുള്ളതല്ല, ഇവിടെ സിനലോകമായി പൗലോസ്ലീഹായുടെയൊക്കെ ശുശ്രൂഷകളൊക്കെ വരുമ്പോഴത്തേക്ക് സിനലോകമായി പൂർണ്ണമായിട്ടത് സഹയെന്നുള്ള തലങ്ങളിലേക്കായിട്ട് സഭ. പക്ഷെ അതിന് മുമ്പ് സിനലോകമുണ്ട്. അപ്പൊ ഇതിനകം ഉപയോഗിക്കുന്ന പദം സിനലോകമാണ്. അപ്പൊ സിനലോകം ഉള്ള പദമാണെന്ന് പറയണമെങ്കിൽ എഴുതി ഒരു 50 മുമ്പൊക്കെ എഴുതിയതായതുകൊണ്ടായിരിക്കാം ഈ സഭയെന്നുള്ളൊരു വിശദാംശങ്ങൾ വരാതെ ഈ പറയുന്ന സിനലോകം എന്ന് പറയുന്ന ആശയങ്ങളും അല്ലെങ്കിൽ മൂപ്പന്മാർ ഉപദേഷ്ടാക്കന്മാർ എന്ന് പറയുന്ന ചില രീതിയിലുള്ള നാമകരണങ്ങളൊക്കെ അതിൽ വന്നിട്ടുള്ളത്. അപ്പം സിനഗോഗിന്റെ ഘടനയിൽ നിന്നും ഒരു വ്യത്യസ്തമായ ഒരു ഘടനയെ കുറിച്ച് എന്ന് പറഞ്ഞാൽ അതിന്റെ ആദ്യകാലത്തുണ്ടായിരുന്ന സിനഗോഗിന്റെ ഒരു കാഴ്ചപ്പാടിൽ നിന്നും വ്യത്യസ്തമായിട്ട് സഭയിൽ വരുന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് ഇദ്ദേഹത്തിന്റെ ഈ ലേഖനങ്ങളിൽ കൂടി ഒരാശയം വന്നിട്ടില്ല. അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് കാട്ടാൻ സാധിക്കും ഒരു പക്ഷെ ഇതിന്റെ മുമ്പായിരിക്കാൻ വേണ്ടി എന്നുള്ളത്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ് അപ്പോസ്തല പ്രവൃത്തി 15 അധ്യായത്തിലൊക്കെ യേശുക്രിസ്തുവിന്റെ പരാമർശങ്ങളുണ്ട്. പക്ഷെ ആ പരാമർശങ്ങളൊന്നും തന്നെ ഇതിനകത്ത് കാണുന്നില്ല. ഒരു പക്ഷെ എന്തെങ്കിലും ഒരു സൂചനയൊക്കെ പ്രത്യേകിച്ച് പ്രാക്ടിക്കലായിട്ടുള്ള പല കാര്യങ്ങളുമൊക്കെ ആ സുനഗോസിൽ എടുത്തിട്ടുണ്ട്. ക്രൈസ്തവ ജീവിതത്തിൽ പ്രാക്ടിക്കലായിട്ടുള്ള ചില കാര്യങ്ങളെ പറ്റി വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ആ വിശദാംശങ്ങളൊക്കെ ഇതിനകത്ത് വരണ്ടേനേമാരിക്കാം. കാരണം ഈ സിനഗോഗ് നടക്കുന്ന ഈ സിനഗോഗ് നടക്കുന്നത് തന്നെ ഈ യാക്കോബ് ഫസ്റ്റ് ബിഷപ്പ് ഓഫ് ജെറുസലേം, ജെറുസലേമിലെ ഒന്നാമത്തെ ബിഷപ്പായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രധാന മേലധ്യക്ഷതയിലാണ് ശിഷ്യന്മാർ ഉൾപ്പെടെയുള്ള കൂട്ടായ്മകൾ കൂടി ചേരുന്ന ആ ഒരു സിനഗോഗ് നടന്നത്. അദ്ദേഹം ബിഷപ്പ് തന്നെയായിരുന്നു ആ കാലഘട്ടത്തിൽ. അദ്ദേഹത്തെ നേതൃത്വത്തില് ജെറുസലേമിലാണ് നടന്നത്, ജെറുസലേമിലെ ഏറ്റവും ആദ്യത്തെ ബിഷപ്പാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മേലധികാരത്തിന്റെ കീഴിലുള്ള ഒരു സുന്ദരദോസിൽ എടുക്കേണ്ട ആശയങ്ങൾ തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന്റെ ലേഖനത്തിൽ കൂടി വരേണ്ടതായിരുന്നു. ഒരു പക്ഷെ അതിനുശേഷമായിരുന്നു അത് എഴുതിയെങ്കിൽ, പക്ഷെ അതിനു മുമ്പായിരിക്കാം പിന്നെ അങ്ങനെയുള്ള പരാമർശങ്ങളൊന്നും ഇതിനകത്ത് വരാഞ്ഞത്. അപ്പം ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാവുന്ന ഒരു സംഗതി 49 എന്നുള്ളതാണ്. എന്നാൽ ഇത് തമ്മിലൊരു ഒരു ഒരു ആശയ പൊരുത്തങ്ങളുണ്ട്. പിന്നെ ജെറോം കമന്ററി പറയുന്നു, അല്ലെങ്കിൽ ഓർത്തഡോക്സ് പടി വഴി പറയുന്നു 60 അല്ലെങ്കിൽ 55 50 60 ഇടയ്ക്കുള്ള കാലഘട്ടങ്ങളിലാണെന്ന്. ഇതിലേതാണ് കറക്റ്റ് എന്നുള്ളത് പറയാൻ പറ്റുമെന്നുള്ള കഴിവൊന്നും എനിക്കില്ല. കാരണം നമുക്കും ഈ പല സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്ന ഗ്രന്ഥങ്ങളുടെ ആശയങ്ങളൊക്കെ പഠിച്ചിട്ടാണ് നമ്മളിത് പറയുന്നത്. അതുകൊണ്ട് വ്യക്തമായിട്ട് ഇതിനാണ് ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് സാധിക്കുകയില്ല. ഒരു പക്ഷേ 60 അല്ലെങ്കിൽ 49. പിന്നെ പരീക്ഷയ്ക്ക് വരുന്നതെങ്കിലും ഒരു സ്വാഭാവികമായ ചിന്തന്നെങ്കിൽ വരും. പിന്നെ അതിനകത്ത് എനിക്ക് തോന്നുന്നു അത് ഓർത്തഡോക്സ് സഭയിലെ വിശ്വാസികൾ എഴുതുന്നത് കൊണ്ട് ഓർത്തഡോക്സ് വികാസന്മാർ പഠിപ്പിച്ചിട്ടുള്ള 60 അല്ലെങ്കിൽ 45 60 ഇടയ്ക്കുള്ള കാലഘട്ടം എഴുതുന്നതായിരിക്കാം അത് ശരി. മറിച്ച് എഴുതിയാലും അത് തെറ്റുന്നതില്ല. അതുകൊണ്ട് കോൺഫ്ലിക്ട് ഒഴിവാക്കേണ്ടത് കൊണ്ട് അങ്ങനെയുള്ള പൊസിഷൻ ഇടാതിരിക്കുകയാണ് നല്ലതെന്ന് മാത്രമേ എനിക്ക് ആശയത്തെ പറ്റി പറയാനുള്ളൂ. എങ്കിലും നിങ്ങൾക്ക് അത് മനസ്സിലായി എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. രണ്ട് പെർസ്പെക്റ്റീവ് ആണ്. ഓർത്തഡോക്സ് കത്തോലിക്ക ട്രഡീഷണൽ നമ്മൾ പഠിക്കുമ്പോൾ ഈ ലേഖനം എഴുതിയത് ബിറ്റ്വീൻ 50 to 60, മേബി 55 or 60. പിന്നെ മറ്റ് സ്ഥലങ്ങളിൽ ഇത് പഠിക്കുമ്പോൾ ബിഫോർ 60 എന്നുള്ള സ്ഥലങ്ങളിലാണ് വരുന്നത്. അതിനുള്ള ഉദാഹരണങ്ങളൊക്കെ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും ചെയ്തു. അത് മാത്രമേ ഉള്ളൂ കാലഘട്ടങ്ങളെ പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ഉള്ളടക്കം കഴിഞ്ഞ ആഴ്ചയൊക്കെ സൂചിപ്പിച്ചതാണ്. ഏറ്റവും ധാർമ്മിക ഉപദേശ സ്വഭാവമുള്ള ഒരു ലേഖനമാണ്. ഇതിന്റെ പ്രധാനമായിട്ട് നമ്മൾ കാണുന്ന ചില കാര്യങ്ങൾ, ഒന്ന് പരീക്ഷ. പരീക്ഷ എന്ന് പറയുന്നത് SSLC പരീക്ഷയല്ല, അല്ലെങ്കിൽ നേഴ്സിംഗിന്റെ പരീക്ഷയെ പറ്റിയല്ല പറയുന്നത്. ജീവിതത്തിൽ ഉണ്ടാകാവുന്ന നേരിടേണ്ടി വരുന്ന ഓരോ വ്യക്തിക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന പരീക്ഷണങ്ങൾ, അതാണ് ഒരു പ്രധാനപ്പെട്ട ആശയം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും കൂടുതൽ മനുഷ്യ ജീവിതവുമായിട്ട് ആഴമായിട്ട് സ്വാധീനിക്കുന്ന ഒരു അധ്യായമാണ് ഒരു പുസ്തകമായി യാക്കോബിന്റെ ലേഖനം. അത് നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ഇത് വായിക്കും പഠിക്കുകയും ചെയ്യണം. കാരണം നമുക്ക് ഒത്തിരി പ്രയോജനം ചെയ്യുന്ന, പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ ഒരുപാട് ബലം പകരുന്ന ഒരു അധ്യായമായി യാക്കോബിന്റെ ലേഖനം എന്ന് പറയുന്നത്. അപ്പോൾ പരീക്ഷണങ്ങൾ, പരീക്ഷകളെ പറ്റിയൊക്കെ ഉള്ള എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ പറ്റി ചില ഉപദേശങ്ങളുണ്ട്. പിന്നെ യഥാർത്ഥ ജ്ഞാനം, നമ്മുടെ നോളജ്, നമുക്ക് ഈ അറിവെന്ന് പറയുന്ന ഒരു സംഗതി, നമ്മുടെയൊക്കെ ധാരണയിൽ ഈ അറിവെന്ന് പറഞ്ഞാല് നമ്മുടെ കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ എന്താണ് അറിവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും അതൊക്കെ കമ്പ്യൂട്ടർ കണ്ടുപിടിക്കുന്നതും അല്ലെങ്കിൽ മൊബൈല് കണ്ടുപിടിക്കുന്നതും അല്ലെങ്കിൽ ശൂന്യാകാശത്തൂടെ യാത്ര ചെയ്യുന്നത്, ബഹിരാകാശത്തൊക്കെ പോകുന്നതും ഒക്കെയാണ് ജ്ഞാനം എന്ന് പറയുന്ന ഒരു ചിന്താഗതി നമ്മുടെ കുട്ടികൾക്കുണ്ട്. പക്ഷേ യഥാർത്ഥ ഉയരങ്ങളിൽ നിന്നുള്ള ജ്ഞാനം എന്താണെന്നുള്ളൊരു ബോധ്യം നമുക്ക് നൽകുന്നതാണ് പ്രധാനപ്പെട്ട മറ്റൊരു സ്വഭാവം ഈ ലേഖനത്തിന്റെ. പിന്നെ മൂന്നാമത്തെ ഒരു പ്രധാന വിശ്വാസവും പ്രവൃത്തിയും തമ്മിലുള്ള സമന്വയതയും വിഭിന്നതയും രണ്ടുമുണ്ട്. വിശ്വാസവും പ്രവൃത്തിയും തമ്മിൽ സമന്വയിക്കുന്നതും വിശ്വാസവും പ്രവൃത്തിയും തമ്മിൽ വേറിട്ട് നിൽക്കുന്നതുമായ രണ്ടാശയങ്ങളും പ്രധാനമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. അത് വളരെ ആഴമായിട്ട് പഠിക്കേണ്ട ഒരു ഭാഗം തന്നെ. പിന്നെ വരുന്നത് ഈ നാവിന്റെ അപകടം, നാവിന്റെ അപകടം. അത് ഞാൻ അത് ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ നമുക്ക് വിശദീകരിക്കാം. കാരണം വളരെ കാര്യമായിട്ട് നമ്മൾ, പ്രത്യേകിച്ച് നമ്മുടെ സ്ത്രീകൾ, മലയാളികളായ സ്ത്രീകളൊക്കെ കാര്യമായിട്ട് പഠിക്കേണ്ട ഒരു ഭാഗമാണ് ഈ നാവിന്റെ അപകടം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് സമയമെടുത്ത് തന്നെ അത് പഠിക്കാം. ഞാൻ ഇപ്പം പൊതുവായിട്ട് എന്റെ ഉള്ളടക്കത്തെ പറ്റി, സ്വഭാവത്തെ പറ്റി പറയുന്നത് കൊണ്ട് ഞാൻ ഇപ്പൊ നാവിന്റെ അപകടത്തെ പറ്റിയുള്ള ഈ ലേഖനത്തിൽ ഒരു പ്രധാന പരാമർശമാണ്. ദരിദ്രന്മാരുടെ പക്ഷം ചെയ്യാറില്ല അല്ലേ? ദരിദ്രന്മാരുടെ പക്ഷം ചെയ്യാറില്ല. നമ്മൾ പൊതുവായിട്ട് കാണുന്ന നേതാക്കന്മാരൊക്കെ ധനവാന്മാരുടെ പക്ഷം ചേരുന്നവരാണ്. പക്ഷെ ഇവിടെ ധനവാന്മാരുടെ ദരിദ്രന്മാരുടെ പക്ഷം ചേരുന്നത് എങ്ങനെയായിരിക്കണം ചേരണം എന്നുള്ള, ദരിദ്രന്മാരുടെ ദോഷം ചെയ്യുമ്പോൾ ചേരണം എന്നുള്ള അല്ല പറയുന്നത്. പൊതുവായിട്ട് ഒരു അവരോട് കൂടുതൽ താല്പര്യം കാണിക്കണം, റെസ്പെക്ട് കാണിക്കണം എന്നുള്ള തലങ്ങളിലേക്ക് യാക്കോബിന്റെ ലേഖനത്തിൽ പ്രധാന ആശയമാണ്. പിന്നെ പ്രാർത്ഥനയെ പറ്റി, ഭക്തിയും പ്രാർത്ഥനയും പ്രാർത്ഥനാ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഉള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ കർത്താവിന്റെ മരണം, തന്റെ ഉയർത്ത്, പരിശുദ്ധപ്രദാനം, പ്രവർത്തനം, ഇതിലുള്ള അധികം പരാമർശങ്ങളൊന്നും ഈ ഭാഗത്തില്ല. കർത്താവിന്റെ മരണം, തന്റെ ഉയർത്ത്, പരിശുദ്ധപ്രദാനം, പിന്നെ കർത്താവിന്റെ പ്രവർത്തന മേഖലകൾ ഒന്നും തന്നെ ഒന്നും ആഴമായിട്ടൊന്നും ഈ വേദഭാഗത്ത് പരാമർശിക്കുന്നില്ല. എന്നാലും കർത്താവിന്റെ വരവിനെ പറ്റി, പുനരുദ്ധാനത്തെ പറ്റി പറയുന്നുണ്ട് കേട്ടോ. നാലാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തൊക്കെ പുനരുദ്ധാനത്തെ പറ്റി പറയുന്നുണ്ട്. നമ്മൾ ആ ഭാഗം പഠിക്കുമ്പോൾ അതിനെ പറ്റി കൂടുതൽ പറയാം. എന്നാലും ഈ കർത്താവിന്റെ വ്യക്തിപരമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളൊന്നും ഇതിന്റെ അകത്ത് പ്രധാനമായിട്ട് പറയുന്നൊന്നുമില്ല. പിന്നെ സുവിശേഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ധാർമ്മിക വളർച്ചയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. സുവിശേഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ധാർമ്മിക വളർച്ചയ്ക്ക് കൂടുതൽ അധികാരം കൊടുക്കുന്നുണ്ട്. അതുപോലെ ദൈവത്തിലുള്ള വിശ്വാസവും സഹോദര സ്നേഹവും തമ്മിലുള്ള ആഴമായ ബന്ധം ഇതിനകത്ത് വ്യക്തമാക്കുക. അതിന്റെ വലിയൊരു കാര്യമാണത്. ദൈവത്തിലുള്ള വിശ്വാസവും സഹോദരനോടുള്ള സ്നേഹവും തമ്മിലുള്ള ബന്ധം, ഇത് രണ്ടും ചേരുന്നതാണ് ഒരു വ്യക്തിയുടെ ആത്മീയ ജീവിതം. ഒരു വ്യക്തി രൂപപ്പെടുത്തിയെടുക്കേണ്ട ആധ്യാത്മിക ജീവിതത്തിന്റെ രണ്ട് തലങ്ങളെ പറ്റി, അത് ദൈവത്തിലുള്ള വിശ്വാസവും സഹോദരനുള്ള സ്നേഹവും, ഈ തമ്മിലുള്ള സമന്വയം, അത് ഈ ലേഖനങ്ങളിൽ വളരെ പ്രാധാന്യത്തോടുകൂടി സംസാരിച്ചിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജീവിതത്തിൽ താളം തെറ്റതിന്റെ മൂലകാരണം വ്യക്തമാക്കുന്നുണ്ട്. ജീവിതത്തിൽ ചില താളം തെറ്റാത്ത കോണടയാകുന്നതിന്റെ മൂലകാരണങ്ങൾ, പ്രത്യേകിച്ച് ദാരിദ്ര്യവും പീഡനവും മൂലം ചിലർ അക്ഷമരും നിരാശരുമായി തീരുന്ന, ആത്മീയത വിട്ട് ലൗകിക ജീവിതവുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്ന ചില കാര്യങ്ങളൊക്കെ, കാരണം ദാരിദ്ര്യവും കഠിനമായ പീഡനമൊക്കെ വരുമ്പോൾ, ദാരിദ്ര്യവും ചില മനുഷ്യരെ നിരാശരും പിന്നെ ദൈവത്തിൽ നടന്നവരും ആക്കി തീർക്കും. ഈ പണം നമ്മൾക്ക് എപ്പോഴും കാണുന്നത് ഈ പണം കൂടുമ്പോൾ ദൈവത്തിൽ നിന്ന് അകലുന്ന ചിന്തകൾ നമ്മൾ ഒത്തിരി കാണുന്നുണ്ട്. അത് വലിയ ഉദാഹരണത്തിനൊന്നും പോകണ്ട, നമ്മളൊക്കെ തന്നെയാണ് ഏറ്റവും നല്ല ഉദാഹരണങ്ങൾ. പക്ഷെ ഈ ദാരിദ്ര്യം മൂലം ദൈവത്തിൽ നിന്ന് അകലുന്ന ചില അനുഭവങ്ങളെ പറ്റിയാണ് ഇദ്ദേഹത്തിന്റെ ലേഖനത്തിൽ കൂടുതൽ. ദാരിദ്ര്യം ഒക്കെ അല്ലെങ്കിൽ നഷ്ടങ്ങളും പീഡനങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നിരാശ മൂത്ത് ആത്മീയതയൊക്കെ വിട്ട് ചില ലൗകിക സ്ഥലങ്ങളിലേക്കൊക്കെ വീണു പോകാൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ജീവിതവുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്ന ചില ജീവിത രീതികളെ പറ്റിയൊക്കെ തന്റെ ലേഖനങ്ങളിൽ കൂടി തന്നെ വിശദീകരിക്കുന്നുണ്ട്. പിന്നെ ദരിദ്രരുടെ പക്ഷം ചേർന്ന് ദരിദ്രരുടെ ഭക്തി ഉയർത്തി കാട്ടുകയാണ് ദൈവത്തിന്റെ. ദരിദ്രന്മാരോട് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഈ ദൈവത്തിന്റെ ലേഖനത്തിൽ വളരെ പ്രാധാന്യത്തോടെ പറയുന്നതാണ് ദരിദ്രരോട് കൂടുതൽ പക്ഷം ചേർന്നുകൊണ്ട് അവരുടെ ഭക്തി, ദരിദ്രരുടെ ഭക്തി ഉയർത്തി കാണിക്കുകയും ഭക്തിയുള്ള ദരിദ്രരുടെ, ഭക്തി ഇല്ലാത്തവരുടെയല്ല, ഭക്തിയുള്ള ദരിദ്രരുടെ ഭക്തിയെ ഉയർത്തി കാണിക്കുകയാണ് വളരെ പ്രാധാന്യത്തോടെ. പിന്നെ ധനവാന്മാരോടും ലോകത്തോട് തന്നെ എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്യും. ധനവാന്മാരോടുള്ള ശക്തമായ എതിർപ്പും ഈ തരം ലേഖനത്തിൽ കൂടി പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഒരുപാട് ധനവാന്മാരുണ്ടെങ്കിൽ ഇത് കേൾക്കാതിരിക്കുകയാണ് നല്ലത്. ചിലപ്പോൾ കുറ്റബോധം പ്രയാസമൊക്കെ ഉണ്ടാകും കേട്ടോ. പക്ഷെ ഈ ധനവാന്മാരെ ദൈവത്തെ കുറ്റം പറയുന്നെങ്കിലും ഈ എങ്ങനെയുള്ള ധനവാന്മാരെന്ന് അറിയാം, ഈ മനുഷ്യന് ഗുണം ചെയ്യാത്ത ധനവാന്മാരെ കുറ്റം പറഞ്ഞ കേട്ടോ. ലൈക്ക് ഈ പിന്നെ ഗുണം ചെയ്യുന്ന ധനവാന്മാരെ ഒരിക്കലും കുറ്റം പറയത്തൊന്നുമില്ല. നമ്മുടെ കർത്താവോട് പറഞ്ഞിട്ടില്ല ധനമുണ്ടായിട്ട് മറ്റുള്ളവരെ കൂടെ സഹായിക്കുന്നവരൊരിക്കലും കുറ്റം പറയത്തില്ല. ധനമുണ്ടായിട്ട് ആർക്കും കൊടുക്കാതെ പൂഴ്ത്തി വെച്ച് സ്വന്തം ജീവിതത്തിൽ മാത്രം സുഖിക്കുന്നവരെയാണ് വളരെ ശക്തമായിട്ട് ഈ യാക്കോബ് ശ്ലീഹ വിമർശിക്കുന്നത്. പിന്നെ ഇതിനകത്തുള്ള ചില കാര്യങ്ങൾ, വിശ്വാസവും പ്രവൃത്തിയും തമ്മിലുള്ള ആശയ സംഘടന, വിശ്വാസവും പ്രവൃത്തിയും തമ്മിലുള്ള ആശയ സംഘടന ഞാൻ നേരത്തെ അത് പറഞ്ഞത് തന്നെയാണ്. പിന്നെ സഭ ദൈവത്തിന്റെ ആദ്യ ഫലം, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിലൂടെ സഭയെന്ന ഒരു ആവശ്യം ഒരു തലത്തിലല്ല സിനഗോഗമാണെന്ന് പറയുന്നെങ്കിൽ തന്നെയും ഒരു കൂട്ടായ്മയെ പറ്റി പറയുന്നുണ്ട്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിലൂടെ വീണ്ടും ജനനം പ്രാപിക്കുന്ന സമൂഹമാണ് സഭ. അതുപോലെ ലേഖകന്റെ സഭാവബോധം ലേഖനത്തിൽ ഉറച്ചുള്ളതായിട്ട് കാണാം. എന്ന് പറഞ്ഞാൽ സഭയെന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, സിനഗോഗ ആ ഒരു തലത്തിലാണെങ്കിൽ പോലും സിനഗോഗെന്ന് പറയുന്നെങ്കിലും ഒരു സഭാപരം ഒരു കാഴ്ചപ്പാട് തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നത് ക്രിസ്തുവിൻ്റെതായ ഒരു കൂട്ടായ്മ എന്നുള്ള തലത്തില്. അപ്പം ക്രിസ്തുവിന്റെ കൂട്ടായ്മ എങ്ങനെയുള്ളതായിരിക്കണം എന്നുള്ള ഈ നന്മയും നന്മ പ്രവർത്തിക്കണം അല്ലെങ്കിൽ നിയമത്തെ ചെയ്യണം എന്നൊക്കെ പറയുന്നതിന്റെ പിന്നില് ക്രിസ്തുവിന്റെ കൂട്ടായ്മ എങ്ങനെയുള്ളവരായിരിക്കണം എന്നുള്ളതിനെ പറ്റി നല്ലൊരു അവബോധം നൽകുന്നുണ്ട്. പിന്നെ സാമൂഹിക നീതിയെ പറ്റിയുള്ള ഒരു ദർശനം ശക്തമായിട്ടുണ്ട്. സാമൂഹിക നീതിയെ പറ്റിയുള്ള ദർശനം നേരത്തെ പറഞ്ഞു, വിശ്വാസവും പ്രവൃത്തിയും തമ്മിലുള്ള ആശയ സംഘടന അത് വ്യക്തിപരമാണ്. പിന്നെ സഭ ദൈവരാജ്യത്തിന്റെ ആദ്യ ഫലം, സഭയെ പറ്റിയുള്ള കാഴ്ചപ്പാട്, ക്രൈസ്തവ സഭ എങ്ങനെ ഉണ്ടായിരിക്കണം എന്നുള്ളതിനെ പറ്റി. മൂന്നാമതായിട്ട് സാമൂഹിക നീതിയെ പറ്റിയുള്ള ദർശനം എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അവിടെ ക്രൈസ്തവർ മാത്രമല്ല എല്ലാ ആൾക്കാരും അതിൽ ഉൾപ്പെടുന്നുണ്ട്. ദരിദ്രരും ധനവാനും ഐഹിക സമ്പത്തിന്റെ വ്യസ്തതയെപ്പറ്റിയൊക്കെ അവർ വിശദീകരിക്കുന്നുണ്ട് അല്ലെ. നാലാമതായിട്ട് രോഗശാന്തിക്ക് വേണ്ടിയുള്ള പൈനാരിനെ പറ്റി, പാപരോഗത്തെ പറ്റി ഈ പറയുന്നത് യാക്കോബിന്റെ ലേഖനത്തിലുള്ള ലേഖനത്തിന്റെ ആഗമനമായിട്ടുള്ള ചില മൊത്ത സ്വഭാവത്തെ പറ്റിയാണ് പറയുന്നത്. വിശ്വാസവും പ്രവൃത്തിയും തമ്മിലുള്ള ആശയ സംഘടനകളൊന്ന് അത് പറയാൻ കാരണം വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. ഒരു വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകുന്ന വിശ്വാസവും പ്രവൃത്തിയും അല്ലെ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും പ്രവൃത്തിയുള്ള വിശ്വാസവും ഒക്കെ തമ്മിലുള്ള താരതമ്യങ്ങൾ. രണ്ടാമതായിട്ട് സഭ ദൈവത്തിന്റെ ആദ്യ ദൈവരാജ്യത്തിന്റെ ആദ്യ ഫലമാണ് എന്ന് പറഞ്ഞാൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിലൂടെ വീണ്ടും തന്നെ പ്രാപിക്കുന്ന സമൂഹമാണ് സഭ. അപ്പം സഭയെ പറ്റിയുള്ള ഒരു നല്ല, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ സിനഗോഗം എന്നാണ് ഉദ്ദേശിച്ച് പറയാനുണ്ടെങ്കിൽ തന്നെയും സഭയെ പറ്റിയുള്ള കാഴ്ചപ്പാടിലാണ്. അപ്പൊ അതിന്റെ ദർശനങ്ങൾ എന്തായിരിക്കണം എന്നുള്ളതിനെ പറ്റി. മൂന്നാമതായിട്ട് സമൂഹത്തിന്റെ മൊത്തം ഒരു ആത്മീയത, സമൂഹം എങ്ങനെയായിരിക്കണം, ദരിദ്രന്മാരുടെ ധനവാന്മാരോടുള്ള സമൂഹത്തിന്റെ ഭീഷണി എങ്ങനെയായിരിക്കണം. നാലാമതായിട്ട് രോഗശാന്തിക്ക് വേണ്ടിയുള്ള പൈതാവിഷേകം കൊടുക്കുന്നു, അത് വ്യക്തിപരമാണ്. ഒരു വ്യക്തിക്ക് രോഗമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ ഒരു ഒരു ഇടവഴിയുടെ ശുശ്രൂഷ ഫലമായിട്ട് വരെ നമുക്കത് കാണാം. അപ്പൊ നാല് കാര്യങ്ങളാണ്, വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലെ വിശ്വാസത്തെ പറ്റിയും, സഭാ ജീവിതത്തിലുള്ള വിശ്വാസത്തെ പറ്റിയും, സാമൂഹിക ദർശനത്തെ പറ്റിയുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ ഇടവകയുടെ രോഗശാന്തിയും രോഗവുമായിട്ട് ബന്ധപ്പെട്ട സൗഖ്യവുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെ നാല് പ്രധാന തലങ്ങളിൽ നമ്മൾ ഈ യാക്കോബിന്റെ ലേഖനത്തെ നമുക്ക് വിശദീകരിക്കാനായിട്ട് സാധിക്കും. ഇനി ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഈ ഞാൻ നേരത്തെ പറഞ്ഞതാണ് കർത്താവിന്റെ യേശുമ്പരാന്റെ ഈ സുവിശേഷപരമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ഇത് താരതമ്യം ചെയ്യുമ്പോൾ ജീവശാസ്ത്രപരമായിട്ടുള്ള ആഴമായ സ്പർശനം ഒന്നും തന്നെ ഈ ലേഖനത്തിലല്ല. എന്നാല് നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമ്പോൾ കർത്താവിന്റെ ഗിരിപ്രഭാസവുമായിട്ട് ബന്ധപ്പെട്ട വലിയ ഒരു ഒരു സ്പർശനം ഈ വേദഭാഗത്ത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഗിരിപ്രഭാസവുമായിട്ട് ബന്ധപ്പെട്ട ആഴമായിട്ട് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു മറ്റു ലേഖനങ്ങളെക്കാളൊക്കെ അപ്പുറമായിട്ട് കർത്താവ് ഗിരിപ്രഭാസണത്തെ ഏറ്റവും കൂടുതൽ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ജാഗോട് ശ്രീകാരൻ ഏറ്റവും വലിയ ദർശനം എന്ന് പറയുന്നത് പ്രാക്ടിക്കലാണ്. അത് ദിവ്യശാസ്ത്രം അപ്പുറമായിട്ട് സാമൂഹിക വ്യക്തിപരവും സാമൂഹികവുമായ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ. അപ്പൊ ഇങ്ങനെയുള്ള ആശയങ്ങൾ തന്നെ സ്വാധീനിക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം കർത്താവ് ഒരു ഗിരിപ്രഭാഷണമാണെന്നുള്ളത് നമുക്ക് വ്യക്തമാക്കുന്ന കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ വിശദീകരിക്കുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് യാക്കോബിന്റെ ലേഖനത്തില് ഈ ഗിരിപ്രഭാഷണത്തെ സ്വാധീനിക്കുന്ന ചില വാക്യങ്ങളാണ് ഞാൻ ഇപ്പൊ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എഴുതിയെടുക്കാം. ഞാൻ പറയുന്നതനുസരിച്ച് ആരെങ്കിലും അത് വായിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് എളുപ്പമാണ്. എന്താ പറയുക, ഗിരിപ്രഭാഷണത്തില് ബന്ധപ്പെട്ട യാക്കോബിന്റെ ലേഖനവുമായിട്ടുള്ള ബന്ധമാണ് പ്രധാനമായിട്ട്, അല്ലെങ്കിൽ ഗിരിപ്രഭാഷണത്തിലെ ഏതൊക്കെ ആശയങ്ങളാണ് യാക്കോബ് ശ്ലീഹായെ കൂടുതൽ സ്വാധീനിക്കുവാൻ ഇടയായതും, അല്ലെങ്കിൽ ഈ ലേഖനം എഴുതുവാൻ തക്കവണ്ണം യാക്കോബ് ശ്ലീഹായെ കൂടുതൽ ഇടയാക്കി തീർത്തതെന്നുള്ളതിനെ പറ്റി ചില പരാമർശങ്ങളും. ഒന്നാമതായിട്ട് അദ്ദേഹം പറയുന്നത് യാക്കോബിന്റെ യാക്കോബ് ഒന്നാം അധ്യായം രണ്ടാം വാക്യം ചാപ്റ്റർ ഫസ്റ്റ് വേഴ്സസ് ടു, അതിന്റെ അർത്ഥം വിവിധ പരീക്ഷകൾ വരുമ്പോൾ അത് സന്തോഷം നിന്നു എന്ന് പറയുന്ന ഒരാശയമുണ്ട്. വിവിധ പരീക്ഷകൾ വരുമ്പോൾ ഒന്ന് വായിച്ചേ യാക്കോബ് ഒന്നിന്റെ രണ്ട്.
യാക്കോബിന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്നേ.
അപ്പം വിവിധ പരീക്ഷകൾ വരുമ്പോൾ അത് സന്തോഷം നിന്നുവെന്ന് പറയുന്നുണ്ട്. ഇതേ ആശയം തന്നെ ഗിരിപ്രഭാഷണത്തിൽ നമ്മുടെ കർത്താവിന്റെ മത്തായ സുവിശേഷം അഞ്ചാം അധ്യായം മാത്യു ചാപ്റ്റർ 5:10-12 നേരത്തെ ഈ ആ രണ്ട് പേജും എടുത്തു വെച്ചിരുന്നാൽ മതി. കാരണം ഈ രണ്ട് പേജിലെ പ്രധാനമായിട്ട് മത്തായ സുവിശേഷം 5-6 അധ്യായവും അതുപോലെ തന്നെ യാക്കോബിന്റെ ആദ്യ ഭാഗം കൂടെ നമ്മൾ എടുക്കുന്നത്. സെയിന്റ് മാത്യു ചാപ്റ്റർ 5:10-12 എന്ന് വായിച്ച്
നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിപ്പിൻ. നിങ്ങൾക്ക് മുമ്പ്
ഉണ്ടായിരുന്നു ആശയങ്ങളാണ്. വിവിധ പരീക്ഷകൾ വരുമ്പോൾ നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്ന പറയുന്നത് ഒരുപക്ഷെ യാക്കോബ് ശ്ലീഹ അങ്ങനെ രാസം പറയണമെങ്കിൽ ഒരുപക്ഷെ കർത്താവിന്റെ പ്രസംഗങ്ങൾ കേൾക്കുകയോ, ഞാൻ നേരത്തെ പറഞ്ഞു പറഞ്ഞതാണോ എനിക്കറിയാൻ പാടില്ല, ഈ യാക്കോബ് ശ്ലീഹ എന്ന് പറയുന്ന ആള് ആദ്യം കർത്താവിൽ വിശ്വസിച്ച ആളല്ല, കർത്താവിന്റെ സഹോദരനാണ്, ബന്ധത്തിൽപ്പെട്ട ആളാണ്. പക്ഷെ കർത്താവിനെ കേൾക്കുകയോ ഒക്കെ പലതാണ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തും കർത്താവിൽ ഈ പ്രസംഗങ്ങളൊക്കെ കേട്ടു എന്നുള്ളതിനപ്പുറമായി നല്ലൊരു ഉപദേശമാണെന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവാം. പക്ഷെ അതിന്റെ അപ്പുറമായിട്ട് ഒരു ദൈവമാണെന്നുള്ള ഒരു കാഴ്ചപ്പാടൊന്നും ആദ്യ കാലഘട്ടങ്ങളിൽ ഇദ്ദേഹത്തിൽ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ചിലർക്ക് എതിർത്തിട്ടുമുണ്ട്. കാരണം ഈ കർത്താവ് ചില അത്ഭുതങ്ങളൊക്കെ കാണിക്കുമ്പോൾ ചർച്ചക്കാർ സഹോദരങ്ങളൊക്കെ അവൻ ലെറുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ സുവിശേഷത്തിൽ. പക്ഷേ എപ്പോഴാണ് യാക്കോബ് ശ്ലീഹായ്ക്ക് ഒരു വലിയ ഭക്തനായി മാറിയെന്ന് അറിയാമോ? നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചതാണ് മുൻപ് കൊരിന്ത്യ ലേഖനം 15 അധ്യായത്തിലൊക്കെ വായിച്ചതാണ്. കർത്താവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കർത്താവ് യാക്കോബിന് ഭയം പ്രത്യക്ഷപ്പെടുന്നുണ്ട്. നിങ്ങളത് ശ്രദ്ധിച്ചായിരുന്നായിരിക്കും ഞാൻ ഇന്നലെ പറഞ്ഞത്. യാക്കോബ് ശ്ലീഹ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷമാണ് ഉത്തരായ കർത്താവ് ദൈവമാണെന്നുള്ള പരിപൂർണ ഗ്രൂപ്പിൽ തനിക്കുണ്ടാവുകയും അന്ന് മുതലാണ് യാക്കോബ് ഏറ്റവും വലിയ ഭക്തനായി മാറി തന്റെ ജീവൻ പോലും ബലി കഴിക്കട്ടെ. കാരണം ഏറ്റവും ആദ്യത്തെ രക്ഷസാക്ഷിയുള്ള പ്രാവശ്യമാണ് യാക്കോബ്. വളരെ വളരെ ഭക്തനായ ഒരു മനുഷ്യനാണ്. അപ്പം ആ ഭക്തിയിലേക്ക് സ്വന്തം ജീവൻ പോലും ബലി കഴിക്കുന്ന ഒരു തലങ്ങളിലേക്ക് യാക്കോബ് വളരാൻ കാരണം ഉച്ചതനായ കർത്താവിനെ കണ്ട് ആ ശക്തി പ്രാപിച്ചു. അതുപോലെ തന്നെ ജെറുസലേമില് ഒരുമിച്ച് കൂടിയിരിക്കുന്ന ആ അവസരത്തിൽ, സഭ ഒരുമിച്ച് കൂടി പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുന്ന അവസരത്തില് യാക്കോബ് ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. യാക്കോബിന് പരിശുദ്ധാത്മാവിന്റെ മന്ദിരങ്ങളൊക്കെ കിട്ടി. അപ്പം ആ ഒരു സംഭവത്തിനൊക്കെ ശേഷമാണ് യാക്കോബ് വലിയൊരു ഭക്തനായിട്ട് മാറുന്നത്. അതിനു മുമ്പ് കർത്താവിന്റെ ചില പ്രസംഗങ്ങളെ സ്വാധീനിച്ചപ്പുറമായിട്ടൊന്നും അധികമായിട്ടൊന്നും ഒന്നും വിശ്വസിക്കുന്ന ആളൊന്നും അല്ലായിരുന്നു. പക്ഷെ ഇതിനുശേഷമാണ് കർത്താവിന്റെ, അപ്പം പിന്നെ ഇദ്ദേഹത്തിന്റെ അതിനുശേഷമാണ് വളരെ കാര്യമായിട്ട് ഇതിനെപ്പറ്റി ചിന്തിക്കുകയും ഈ ലേഖനങ്ങൾ എഴുതാൻ കാരണം അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഒന്നാമതായിട്ട് വിവിധ പരീക്ഷകൾ വരുമ്പോൾ സന്തോഷിക്കുകയും എന്ന് പറയുന്ന വലിയൊരു ആശയം യാക്കോബ്, ഇത് പാവങ്ങളെ പറ്റിയും കഷ്ടം അനുഭവിക്കുന്നവരെ പറ്റിയും ഉള്ള ഒരു വലിയ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ അത് സന്തോഷിക്കുമെന്ന് പറയുമ്പോൾ അത് കർത്താവ് പറഞ്ഞ സുവിശേഷങ്ങളിൽ നിന്നുള്ള ഒരു പ്രധാന ആശയമാണ്. ഇനി രണ്ടാമതായിട്ട് നിങ്ങൾ ഒന്നിനും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണ്ണരുമാകണം എന്ന് മറ്റൊരു സ്ഥലത്ത് പറയുന്നില്ല. നിങ്ങൾ ഒന്നിനും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണ്ണരുമാകണം. യാക്കോബിന്റെ ലേഖനം 1 അധ്യായം 4 വാക്യം chapter 1 verses 4 വായിച്ചു.
എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരും ആകേണ്ടത് തന്നെ സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ.
മതി മതി മതി, സ്ഥിരയ്ക്ക് ഒന്നിലും കുറവില്ലാത്തവരും തികഞ്ഞവരും പൂർവ്വമാകണം എന്ന് യാക്കോബിലേക്ക് ആവർത്തിക്കുന്നു. അതേ ആശയം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 48-ാം വാക്യത്തിൽ കാണുന്നില്ല. മാത്യു ചാപ്റ്റർ 5 verses 48 എന്ന് വായിച്ച്, മാത്യു ചാപ്റ്റർ 5 verses 48.
ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുകയും.
അതെ, നിങ്ങളുടെ പിതാവ് സൽഗുണ പൂർണ്ണനായിരിക്കുന്നതുകൊണ്ട് നിങ്ങളും സൽഗുണപൂർണരാകുക എന്ന് വ്യക്തമായിട്ട്. അപ്പം അത് പൂർണ്ണതയെ പറ്റിയാണ് വിശദീകരിക്കുന്നത് കേട്ടോ. അപ്പം സൽഗുണ, നിങ്ങൾ സൽഗുണപൂർണ്ണരായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകണം. ആ പൂർണ്ണത, ഒരു ആത്മീയ ജീവിതത്തിന്റെ പൂർണ്ണത എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടാവണം എന്നുള്ള ഒരു വലിയ ആശയമാണ് പ്രധാനമായിട്ട് ക്രിസ്തു നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത്. അതേ ആശയമാണ് യാക്കോബിന്റെ ലേഖനത്തിൽ കൂടി നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ ജീവിതത്തിന് പൂർണ്ണത കണ്ടെത്തുവാനൊക്കെ നമ്മൾ സാധിക്കുക എന്നുള്ളതാണ്. മൂന്നാമതായിട്ട്, ദൈവത്തോട് നിങ്ങൾ അകലു യാചിച്ചാൽ നിങ്ങൾക്ക് അവൻ ഉത്തരം ലഭിക്കും എന്ന് പറയുന്ന ഒരു ആശയമാണ്. 1 ജെയിംസ് 1:5 എന്ന് വായിച്ച് യാക്കോബ് 1:5.
നിങ്ങളിൽ ഒരുത്തന്റെ ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ സ്പർശിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായി ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും.
മതി, നിങ്ങൾ ഒരുത്തന്റെ ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ മടിക്കാതെ എല്ലാവർക്കും ഔദാര്യമായിട്ട് കൊടുക്കുന്ന ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. വളരെ കൃത്യമായിട്ട് പറയുന്നത്, നിങ്ങൾക്ക് അറിവ് കുറവാണെങ്കിൽ അറിവിന്റെ ഉറവിടമായ തമ്പുരാൻ എടുത്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. 5-ാം അധ്യായം 15 എന്ന് വായിച്ചു, അത് തന്നെ യാക്കോബ് 5:15 അങ്ങനെ രാത്രി അവിടെ കിടപ്പുണ്ട്. 15, അത് വേറൊരു രോഗമായിട്ട് ബന്ധപ്പെട്ട ജെയിംസ് തന്നെ യാക്കോബ് 5:15 എന്ന് വായിച്ചേ.
എന്നാൽ വിശ്വാസത്തോട് കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും, അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനൊരു ക്ഷമിക്കും.
ഓക്കെ, അപ്പം അത് രോഗത്തെ പറ്റിയാണ് പറയുന്നതെങ്കിലും ദൈവം പ്രാർത്ഥന കേൾക്കുന്നവരാണെന്നുള്ള ഒരു വ്യക്തമായ ധാരണയാണ് അവിടെ യാക്കോബ് നമുക്ക് നൽകുന്നത്. ആ സെയിം ആശയങ്ങളാണ് മക്കാരുടെ സുവിശേഷം മാത്യു ചാപ്റ്റർ 7:7-12 വായിച്ചേ.
യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുപീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും. മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുന്ന മനുഷ്യൻ നിങ്ങളിൽ ആരുള്ളൂ? മീൻ ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായി നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും.
അപ്പം അവിടെ പറയുന്നത് എന്താണ്? യാചിക്കുന്ന നിങ്ങൾ കേൾക്കാൻ അന്വേഷിപ്പിന്, അപ്പം ദൈവത്തോട് യാചിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കും ജ്ഞാന കുറവാണെങ്കിൽ. ഇവരെ കർത്താവ് പറയുന്നത് അത് തന്നെയാണ്. കർത്താവിന്റെ കേട്ടുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ ദോഷികളാണ് നിങ്ങളുടെ പിതാവ്, നിങ്ങളുടെ മക്കൾ ചോദിക്കുമ്പോൾ വലിയ എല്ലാം കൊടുക്കാൻ തയ്യാറാണെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നെ അപേക്ഷിക്കുന്നവർക്ക് എതിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ, ഈ ശരിക്കും ഈ ആ ഭാഗത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ഭാഗമാണ് പല ആളുകളും വിചാരിക്കുന്നത്. യാചിപ്പിൻ അന്വേഷിപ്പിൻ ഒക്കെ പറയുന്നത് ഈ ലോകത്തെ വെച്ചാൽ നല്ല ജോലി കിട്ടുന്നതും കല്യാണം നടക്കുന്നതും അതും ഇതോ അല്ലെങ്കിൽ പൈസ കിട്ടുന്നതും ഒക്കെ ആണ്. അതല്ല, അവിടെ പ്രധാനപ്പെട്ട ആശയം പറയുന്നത് പരിശുദ്ധാത്മാവിന് വേണ്ടി അപേക്ഷിക്കാനാണ് കർത്താവ് പറയുന്നത്. അത് വളരെ കാര്യമായിട്ട് ചിന്തിക്കേണ്ട കാര്യം. അത് തന്നെയാണ് യാക്കു ഇവിടെ ഉറപ്പിക്കുന്നത്. ജ്ഞാനം, വിജയങ്ങളിലുള്ള ജ്ഞാനം എന്ന് പറഞ്ഞാൽ അർത്ഥമല്ല അറിവല്ല, ആത്മീയ അറിവ്. ആത്മീയ അറിവിൽ നിന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവിന്റെ ഒരു ദാനമാണ്. ഇത് രണ്ടു ഒരേ ആശയങ്ങളാണ് പറയുന്നത്. ഉത്ബോധിപ്പിക്കുന്ന അതിൽ നിന്ന് തന്നെയാണ്. അപ്പൊ സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവിനോട് യാചിച്ചാൽ നിങ്ങൾക്ക് ജ്ഞാനം, വ്യക്തം, വെളിച്ചം പരിശുദ്ധാത്മാവിന്റെ കൃപയാണ്. ആ ആത്മീക നൽവരങ്ങളെ നാലാളവായിട്ട് തരും എന്നുള്ളതാണ് ഇവിടെ വ്യക്തമായിട്ട് യാക്കോബ് നമ്മെ ഓർപ്പിക്കുന്നത്. ഓക്കെ, നാലാളായിട്ട് എളിയവൻ സന്തോഷിക്കട്ടെ, എളിയവൻ സന്തോഷിക്കട്ടെ, ദരിദ്രൻ സന്തോഷിക്കട്ടെ എന്ന് പറയുന്ന രാജ്യം അവിടെ പറയുന്നുണ്ട്. യാക്കോബ് 1:9 എന്ന് വായിച്ച്.
എളിയ സഹോദരൻ തന്റെ ഉയർച്ചയിലും ധനവാനോ പുല്ലിന്റെ പൂവാലെ ഒഴിഞ്ഞു പോകുന്നവനാകിയാൽ തന്റെ എളിമയിലും പ്രശംസിക്കട്ടെ.
ഓക്കെ, എളിയ സഹോദരൻ തന്റെ ഉയർച്ചയിലും എളിമയിലും പ്രശംസിക്കട്ടെ എന്നാ പറയുന്നത്. എളിയ സഹോദരൻ താഴ്ന്നുള്ളവന് സന്തോഷിക്കുവാൻ തക്കവണ്ണം ഉള്ള ഒരു ഒരു അവസ്ഥ ഉണ്ട് എന്നുള്ളതാണ് യാക്കോബിലേക്ക് നമ്മൾ ഓർപ്പിക്കുന്നത്. താഴ്ന്നുള്ളവർക്ക് മാത്രമേ യഥാർത്ഥ സന്തോഷം ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് കഴിയൂ. മക്കാരെ തീർച്ചയായിട്ടും 5:3 വായിച്ചേ. മാത്യു ചാപ്റ്റർ 5 verses 3.
ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളത്.
മതി, അത്ര മതി. ആത്മാവിൽ ദരിദ്രരായ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളത്. അപ്പം ആത്മാവിൽ ദരിദ്രരായവർ എന്ന് പറയുന്ന ആളുകളല്ലേ ആത്മാവ് എന്ന് പറഞ്ഞാൽ. ആത്മാവ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ മൊത്തത്തിലുള്ള ആളെ തുകയാണ്. അപ്പൊ അവരുടെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആള് എന്ന് പറഞ്ഞാൽ ദരിദ്രൻ എരിവൻ തന്നെ അർത്ഥം. അവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളതെന്നാണ് പറയുന്നത്. അവർക്ക് ഉന്നതങ്ങളിലുള്ളത് സ്വർഗരാജ്യം എന്ന് പറഞ്ഞ ഉയരങ്ങളിലുള്ളത് അവർ ഉയരങ്ങളിലേക്ക് പ്രവേശിക്കുന്ന പറയുന്നത്. ഇവിടെ ഒരേ ആശയങ്ങളാണ് രണ്ടും അവർ വിശദീകരിക്കുന്നത്. എളിയവർക്ക് സന്തോഷിക്കുവാൻ തക്കോളം, താഴ്വുള്ളവർക്ക് സന്തോഷിക്കുവാൻ തക്കോളം, ദരിദ്രർക്ക് സന്തോഷിക്കാൻ തക്കോളം അവയാകട്ടെ എന്ന് പറയുന്ന ആശയങ്ങൾ. അതും ഗിരിപ്രഭാഷണത്തിന്റെ ഒരു സ്വാധീനമുണ്ട്. ഇനി അടുത്തത് നിങ്ങൾ കോപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ജീവിതത്തിൽ കോപിക്കരുത്, കോപിച്ചാൽ അത് അപകടത്തിന് കാരണമാകും. ഇതൊക്കെ നമ്മുടെയൊക്കെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന സംഗതി ഈ കോപം എന്ന് പറയുന്നത്. ഈ പലപ്പോഴും ആളുകളെ കുമ്പസാധിക്കുമ്പോൾ ആദ്യം പറയുന്ന അത്ര ഭയങ്കര ദേഷ്യമാച്ച പിന്നെ അത് കുറയ്ക്കാനായിരുന്നു. നമ്മള് സാധാരണ കാരണം നമ്മള് ദേഷ്യം കുറയ്ക്കുന്ന യന്ത്രമാണെന്നുള്ളത് ആശന്മാരും. ദേഷ്യം കുറയ്ക്കാൻ നമ്മൾ തന്നെ ഇത് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയാണ് നമ്മള് അല്ലെങ്കിൽ നമ്മൾ തന്നെ ശ്രമിക്കുക എന്നുള്ള പ്രാർത്ഥന കൂടും. അപ്പൊ യാക്കോബോട്ടിൽ ഇയാൾ ഓർപ്പിക്കുന്നുണ്ട് കോപം അപകടത്തിന് കാരണമാകുന്നുള്ളത് മനസ്സിലെ. യാക്കോബ് 1:20 വായിച്ച് ജെയിംസ് 1:20
മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല.
അപ്പൊ മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിക്കും. ദൈവം ദൈവിക നീതി ചെയ്യുവാൻ തക്കവണ്ണം പലപ്പോഴും കോപം പോലെ മനുഷ്യന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. കാരണം കോപം വർദ്ധിക്കുമ്പോൾ ദുഷ്ടത ഉണ്ടാകുന്നു. അപ്പം പല ദൈവം കൽപ്പിച്ചിരിക്കുന്ന പല നീതികളും ഈ കോപം മൂലം ചെയ്യാൻ തക്കവണ്ണം സാധിക്കുന്നില്ല എന്നുള്ളൊരു ആശയമാണ് അവിടെ പ്രധാനമായിട്ട് പറയുന്നത്. അത് അപകടത്തിന് കാരണമാണെന്നുള്ളത്. 10:20 വായിച്ചു Matthew 5:20-21.
നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കിയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കുല ചെയ്യരുത് എന്നും ആരെങ്കിലും കുല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാവും എന്നും പൂർവന്മാരോട് അള്ളിച്ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത് സഹോദരനോട് കോപിക്കുന്നവൻ എല്ലാം ന്യായവിധിക്ക് യോഗ്യനാവും. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായ ദിവസയുടെ മുൻപിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നിനരകത്തിന് യോഗ്യനാവും.
അപ്പം കോപത്തെ പറ്റിയുള്ള രണ്ട് കാര്യങ്ങൾ പറഞ്ഞല്ലേ. കോപിക്കുമ്പോഴുണ്ടാകുന്ന ചില അപകടത്തെ ചില അപകടങ്ങളെ പറ്റി വ്യക്തമായിട്ട് കർത്താവ് നമ്മളെ ബോധിപ്പിക്കുന്നുണ്ട് അല്ലെ. കാരണം സഹോദരനോട് ശത്രുത വെച്ച് പുലർത്തിയാൽ കൊല ചെയ്യുകയും അല്ലെങ്കിൽ കൊല ചെയ്യാൻ തക്കവണ്ണം ചെയ്യുകയും കൊലയെല്ലാം പോട്ട് സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് യോഗ്യനാവുന്ന നിസ്സാരമായ ചെറിയ കാര്യങ്ങൾ പോലും പറഞ്ഞാൽ അത് പോലും അല്ലെ സഹോദരനോട് ഒരു നമ്മൾ നിസ്സാരതാണെന്ന് പറഞ്ഞാൽ പോലും ന്യായാധിപതികളുടെ മുമ്പിൽ ന്യായാധിപസഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാൽ അഗ്നിരാഗത്തിന് യോഗ്യനാകും എന്നൊക്കെ പറയുന്നതിൽ നിന്നും ഒരു വ്യക്തിയോട് നമ്മളുള്ള സമീപനമാണ്. ഒരുപക്ഷെ ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട് ഈ വാക്കിയൊക്കെ വായിക്കുമ്പോൾ സ്വർഗരാജ്യത്തിന്റെ പടി ഒന്ന് കാണാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നത് വളരെ സംശയമാണ്. കാരണം നമ്മൾ നമ്മളെയൊക്കെ സഹോദരങ്ങളോടും അല്ലെ പള്ളി വരുന്നവരോടും സഹപ്രവർത്തകരോടും എന്തൊക്കെയാണ് പറയാറുള്ളത്? ഒരുപക്ഷെ നേരിട്ട് അവരോട് പറഞ്ഞില്ലെങ്കിലും അവരെ പറ്റി എന്തൊക്കെ കാര്യങ്ങളാണ് മറ്റുള്ളവരോട് നമ്മൾ പറയാറുള്ളത് അല്ലെ. അപ്പൊ ഇത് വളരെ വളരെ ആഴമായിട്ട് ചിന്തിക്കേണ്ട ഒരു ഭാഗം തന്നെ ഇതൊക്കെ കേട്ടോ. അപ്പൊ യാക്കോസ്ലീകാര്യം ഇതേ തലത്തിൽ നിന്നുകൊണ്ടാണ് ഈ കോപത്തെ പറ്റി. കാരണം ദൈവത്തിന്റെ നീതി പ്രവർത്തിപ്പാൻ്റെ കോപത്താണ് ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത് അതാണ് സഹോദരനെ സ്നേഹിക്കുക അവനെ. അപ്പൊ ആ നീതി കോപം മൂലം രക്ഷിക്കാൻ സാധിക്കാതെ വരും എന്നുള്ളതാണ് യാക്കോസ്ലീക. അപ്പൊ മറ്റേ ആ വാക്യത്തിൽ നിന്ന് കണ്ടിന്യൂഷൻ ആയിട്ടാണ് യാക്കോസ്ലീക അത് നമ്മളെ ഓർപ്പിക്കുന്നത്. ഓക്കെ, പിന്നെ അത് അടുത്തു കഴിഞ്ഞിട്ട് കരുണ കാണിക്കുക അല്ലെങ്കിൽ ദൈവം കരുണ കാണിക്കുന്നത് പോലെ കരുണ കാണിക്കണം എന്നുള്ള ഒരാശയം യാക്കോസ്ലീക നമ്മൾ ഓർപ്പിക്കുന്നുണ്ട്. യാക്കോബ് 2:13.
കരുണ കാണിക്കാത്തവന് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാവും. കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നു.
അതെ, കരുണ കാണിക്കാത്തവന് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാവും അല്ലെ. ജീവിതത്തിൽ മറ്റുള്ളവരോട് കരുണ കാണിക്കാത്തവന് കരുണയില്ലാത്ത ന്യായവിധി. അപ്പൊ ദൈവത്തിന് നമ്മളോട് കരുണ പോകത്തല്ല, ന്യായവിധി സമയത്ത് ദൈവത്തിന് കരുണ ഉണ്ടാവില്ലെന്നാണ് ഈ വാക്യത്തിന്റെ അർത്ഥം. അപ്പൊ കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നു. കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നു. അപ്പൊ കരുണയുള്ളവന് ന്യായവിധി ദിവസത്തിൽ എന്തുണ്ടാകും? അതിൽ ജയം ഉണ്ടാകും, പ്രശംസിക്കാൻ്റെ കാരണം ഭംഗി ഉണ്ടാകുന്ന പറയുന്നത്. അപ്പൊ ജീവിതത്തിൽ കരുണ എന്ന് പറയുന്ന ഒരു സംഗതി സംഭാഷണം മറ്റുള്ളവരോട് ഉണ്ടാകണം. അത് രൂപപ്പെടുത്തി എടുക്കേണ്ടത് വളരെ ആവശ്യമെന്നുള്ള ഒരു തലത്തിലാണ് ഈ അപ്പുറത്തിലേക്ക് നമ്മൾ ഓർപ്പിക്കുന്നത്. മൊത്താടുന്നതിനുശേഷം 5:7 വായിച്ച് Matthew 5:7.
കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും.
ആ കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും എന്ന് വ്യക്തമായിട്ട് അവർ പറയുന്നു. അപ്പൊ കരുണ ഉണ്ടെങ്കിൽ മാത്രമേ അവർ കരുണ ലഭിക്കത്തുള്ളൂ. അപ്പൊ നമ്മളിലുള്ള കരുണയെ പ്രതിഫലം നമുക്ക് ലഭിക്കുന്നത് ന്യായവിധി ദിവസത്തിൽ ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കും. ആ Matthew 6:14 പറയുന്നുണ്ട്. 6:14 എന്ന് വായിച്ചു
നിങ്ങൾ മറ്റുള്ളവരോട് അവരുടെ പിതാവിനെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും.
അതും കരുണയെ പറ്റി തന്നെയാണ് പറയുന്നത്. ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോട് കരുണാപൂർവ്വം നിങ്ങൾ ക്ഷമിച്ചു കഴിഞ്ഞാൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. ഇത് ന്യായ ദിവസത്തിൽ രണ്ടും ഒരേ ആശയങ്ങളാണ് അവിടെ പറയുന്നത്. കരുണ കാണിക്കുക, പെട്ടെന്ന് പറഞ്ഞു, വിശ്വാസം മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ പ്രകടമാകട്ടെ. വിശ്വാസം എന്ന് പറയുന്നത് മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ കൂടി പ്രകടമാകണം. യാക്കോബിനെ ഓർപ്പിക്കുന്നത് ജെയിംസ് 2:14-16 യാക്കോബ് 2:14-16.
സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസം ഉണ്ടെന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരം എന്ത്? ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിച്ചുമോ? ഒരു സഹോദരനോ സഹോദരിയോ നഗ്നരോ അഹോബത്തിക്ക് വകയില്ലാത്തവ ആയിരിക്കെ നിങ്ങളിൽ ഒരുത്തൻ അവരോട് സമാധാനത്തോടെ പോയി തീ കായുകയും വിഷപ്പടക്കുകയും ചെയ്യുവിനെന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് അവർക്ക് കൊടുക്കാറിരുന്നാൽ ഉപകാരം എന്ത്? അങ്ങനെ വിശ്വാസവും പ്രവൃത്തികളില്ലാത്തവ ആയാൽ സ്വതവേ നിർജീവമാവുന്നു.
അത് വളരെ എനിക്കൊന്നും ഈ ലേഖനത്തിലെ തന്നെ ഏറ്റവും ഈ പുസ്തകത്തിൽ തന്നെ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒരു വേദഭാഗം തന്നെയാണ് കേട്ടോ. പ്രവൃത്തിയോടുകൂടെയുള്ള വിശ്വാസം, പ്രവൃത്തിയോടുള്ള നീതീകരണമാണ് പറയുന്നത്. അപ്പം എത്ര വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ പ്രവൃത്തി ഇല്ലെങ്കിൽ, അല്ലെ, പ്രവൃത്തി ഇല്ലെങ്കിലും വിശ്വാസം കൊണ്ടൊന്നും ഒരു കാര്യവും ഇല്ലെന്ന് വളരെ വ്യക്തമായിട്ട് പറയാം. നമ്മുടെ ഈ നോമ്പിന്റെ നമസ്കാരങ്ങളിലൊക്കെ ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, ദേശത്തുള്ളവർ നിന്റെ അടുത്ത് വരുമ്പോൾ നീ ധൈര്യമായ ഒരു ബുക്കോ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറയുന്ന ഭക്തിയാണ് നിർജീവമായ ഭക്തി. കാരണം അങ്ങനെയുള്ള ഭക്തി ഒരിക്കലും ഒരു ഭക്തിയല്ലെന്നോ വ്യക്തമായിട്ട് അവിടെ പറയുന്നത്. ഇത് വളർത്തും കാണിക്കുന്നല്ലേ, ഞാൻ പ്രാർത്ഥിച്ചോളാം പ്രാർത്ഥിച്ചോളം നിങ്ങൾ വെക്കൂ. ആ പ്രാർത്ഥന കൊണ്ട് ഒരു ഗുണവും ഇല്ല. നമ്മൾ നന്മ ചെയ്തിട്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് വിശക്ക് വിശന്ന് വരുന്നവന് പ്രാർത്ഥനയ്ക്കാൻ ആവശ്യം അവർ ഭക്ഷണമാണ്. ഭക്ഷണം കൊടുത്തിട്ട് പ്രാർത്ഥിക്കാനായിട്ട് നമുക്കറിയാം, നമ്മുടെ കർത്താവ് തന്റെ ശിഷ്യ സമൂഹത്തിന് മുമ്പാകെ പ്രത്യക്ഷപ്പെടുന്ന അവസരത്തില് അവർക്ക് രാത്രി മുഴുവൻ അവര് അധ്വാനിക്കുകയാണ്. വളരെ ഒറ്റ മീനെ പോലും കിട്ടുന്നില്ല. സംഭവം നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഏറെക്കാഴ്ചകളായിട്ട് വായിക്കുന്നതാണ് അല്ലേ. കർത്താവ് ചെയ്ത് എന്നതറിയാമോ, ഈ വല എറിഞ്ഞ ശിഷ്യന്മാര് മീനും പിടിച്ചോണ്ട് വരുമ്പോഴ് അവർക്ക് അപ്പവും ചുട്ട മീനും വെച്ചിട്ട പിന്നെ കർത്താവ് ഒരുക്കിയിട്ട കർത്താവിന്റെ സ്നേഹം ഒന്ന് ഓർത്ത് നോക്കിയേ, അല്ലെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കിയാൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു പ്രാർത്ഥനയും തുടങ്ങിയിട്ട് വീടുകല്ല ചെയ്തു അല്ലേ. ഇന്ന് ചില ഭക്തരൊക്കെ ആണല്ലേ ഈ ഭക്ഷണം, നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാം പ്രാർത്ഥന, എന്താ പ്രാർത്ഥന എന്ന് പറയുന്നത്? വിശന്നിരിക്കുന്നവർ ഭക്ഷണമാണ് ആവശ്യം. ഭക്ഷണം കൊടുത്തിട്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് അതിന് പൂർണ്ണത ഉള്ളത്. ഞാനൊരു പിന്നോട്ട് നടക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്, വിശന്നവന്റെ കാര്യമാണ് പറയുന്നത്. ജീവിതത്തിൽ പരിപൂർണ്ണ വിശപ്പും ദാരിദ്ര്യം അനുഭവിക്കുന്ന കാര്യം പറയുന്നത്. കാരണം അവന്റെ വായു വരുമ്പോഴാണ് അവരുടെ ഹൃദയം നിറഞ്ഞ് ദൈവത്തെ വിളിക്കാനായിട്ട് കഴിയുന്നത്. കർത്താവ് കൂടെ അവ ചെയ്തത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. Matthew 7:21-23 വായിച്ചു.
എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്ര സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്.
സമയത്തിന്റെ കുറവുണ്ടെ മതി. കറക്റ്റാണ് കർത്താവ് പറയുന്നത്. എന്നെ കർത്താവേ 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 സ്തോത്ര 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 സൂത്ര സൂത്ര എന്ന് പറയുന്നവനെയല്ല, പിന്നെ ആരെ എന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ അല്ലേ. പല ഒത്തിരി സ്തോത്രം പറയുന്ന സൂത്രങ്ങളിലോട്ടാണ് പോകുന്നത്. അപ്പൊ ഈ സ്തോത്ര സൂത്രം എന്ന് കർത്താവിനറിയാം, അതിനേക്കാൾ വരുന്നത് അറിയാം. കർത്താവ് ഇഷ്ടം ചെയ്തിട്ട് സ്തോത്രം പറയുമ്പോഴാണ് സ്തോത്രത്തിന് ബലമുള്ളത്. അല്ല ചുമ്മാ കയറി സ്തോത്രം പറയാനും അല്ലെങ്കിൽ അവൻ ആർക്കാൻ പറ്റാത്തത്. അപ്പൊ വെച്ചാട്ട് തന്നെ കർത്താവ് അത് ബോധിപ്പിക്കുന്നുണ്ട്. ആ അത് ബോധിക്കുന്ന അത് പ്രധാനമായിട്ട് പറയുന്നത്. പക്ഷേ സമയത്തിന്റെ പരിമിതികൾ ഞങ്ങൾ വിശദീകരിക്കുന്നില്ല. പിന്നീട് നമ്മുടെ ലേഖനത്തിലേക്ക് കയറുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ വീണ്ടും നമുക്ക് ആഴമായി ചിന്തിക്കാം. പിന്നെ സമാധാനം കാംക്ഷിക്കുന്ന ഭാഗ്യവാന്മാർ, യാക്കോബ് 3:17-18 വായിച്ചു. James 3:17-18.
ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും പിന്നെ സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതുമാകുന്നു. എന്നാൽ സമാധാനം ഉണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം കൊയ്യും.
ആ മതി, അത്ര മതി. സമാധാനം ഉണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിതച്ച് നീതി എന്നുള്ള ഫലം കൊയ്യുന്ന പറയുന്നത്. അപ്പം സമാധാനം ഉണ്ടാക്കുന്ന മനുഷ്യനല്ല പറയുന്നത്, ആരാ സമാധാനം ഉണ്ടാക്കുന്നത്? ഈ സമാധാനത്തിന്റെ ഉറവിടവും സമാധാനം ഉണ്ടാക്കുന്നതും അവസാനിപ്പിക്കുന്നതും ഒക്കെ നമ്മളൊക്കെ തന്നെയാണ്. നമ്മൾ വിചാരിച്ചാൽ ഇവിടെ സമാധാനം ഉണ്ടാവാത്തത്, നമ്മൾ സമാധാനം ഇല്ലാത്തവരായാലും പക്ഷെ ദൈവത്തിൽ നിന്നാണ് കിട്ടേണ്ടത്. പക്ഷെ അതിന്റെ ഒരുക്കം നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ്. അപ്പൊ സമാധാനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്, ഉയരത്തിൽ നിന്ന് അത് ലഭിക്കേണ്ടതാണല്ലേ. ഉയരത്തുള്ള ജ്ഞാനം ഒന്നാമത് നിർമ്മലവും പിന്നെ സമാധാനവും ശാന്തതയും, ഇതൊക്കെ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമാണ്. സ്വർഗത്തിലെ നേരത്തെ കപ്പാ പറഞ്ഞല്ലോ, സ്വർഗത്തിലുള്ള അന്വേഷിപ്പിൻ യാജിപ്പിന് അന്വേഷിപ്പിൻ ആത്മാവിനെ കിട്ടും, അത് അതിനോട് ചേർന്നുള്ളതാണ്. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്തിന്റെ പ്രതിഫലമാണ് അതൊക്കെ. നിർമ്മലം, സമാധാനം, ശാന്തി, അനുസരണം,
കരുണ സൽഫലം പറഞ്ഞത് പക്ഷപാതവും കപടവും ഇല്ലാത്തതും ഇതൊക്കെ ചേർന്നതാണ്. ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു മനുഷ്യന് സമാധാനം ഉണ്ടാകുന്നത്. അപ്പൊ സമാധാനം ഉള്ളവന് സമാധാനത്തിൽ വെറുത്ത് നീതി എന്നുള്ള ഫലം കൊയ്യുന്ന പറയുന്നത് അല്ലെ. സമാധാനം കാഴ്ചിക്കുന്ന പാചകമാർ മത്തായി 5:9 വായിച്ചേ, മാത്യു 5:9.
സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും.
സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. അപ്പൊ സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കണം എന്നാൽ ദൈവത്തിന്റെ പുത്രന്മാർ എന്നുള്ള നാമധേയത്തിന് യോഗ്യമാണെങ്കിൽ അസമാധാനത്തിന്റെ മധ്യത്തിൽ സമാധാനം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കണം. അത് കുടുംബ അന്തരീക്ഷത്തിലാണെങ്കിലും പള്ളിയുടെ ഇടവക അന്തരീക്ഷത്തിലാണെങ്കിലും അല്ലെ. കർത്താവ് ശിഷ്യന്മാരായിരിക്കുമെന്നാ പറയുന്നത്, നിങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗത്തിൽ ചെന്ന് അവരുടെ സമാധാന പുത്രം ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവരെ വർത്തിക്കും, ഇല്ലെങ്കിൽ നിങ്ങളേക്ക് മടങ്ങി പോകും. അപ്പൊ അവരൊരു സമാധാന പുത്രം നമുക്ക് തോന്നിയോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ ഉണ്ടാവണം, എങ്കിലേ ആ സമാധാനം ചെന്ന് ചേർക്കുള്ളൂ. അല്ലെങ്കിൽ സാർ നിങ്ങളുടെ ദൈവത്തിന്റെ സമാധാനം സ്വീകരിക്കാനുള്ള ഒരു റിസീവ് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവണം അല്ലെ. റിസീവ് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാകണം. അതില്ലാത്തവർക്ക് ഒരിക്കലും സമാധാനം അടിച്ചേൽപ്പിക്കണം. ഈ സമാധാനം എന്നൊക്കെ പറഞ്ഞ അടിച്ചേൽപ്പിക്കുന്ന സംഗതിയല്ല, അത് റിസീവ് ചെയ്യുന്നത്. അങ്ങനെ ഒരു വ്യക്തി ഉണ്ടാവണം എന്ന് പറയുന്നതിന്റെയൊക്കെ ആവശ്യത്തിന്റെ പിന്നിൽ ഇതൊക്കെ തന്നെയാണ്. സമാധാനം കാക്ഷിക്കുന്നവർ ഭാഗ്യമാണ്, അതിനു വേണ്ടി ശ്രമിക്കുന്നവരായിരിക്കണം. യാക്കോബിന്റെ ഒരു പ്രധാനപ്പെട്ട ആശയമാണ്. പിന്നെ ദൈവത്തിനെ സമ്പത്തിനെ ഒന്നിച്ച് ശ്രമിക്കാൻ അവർ സാധിക്കത്തില്ല. ജെയിംസ് 4:4 വായിക്കാം. യാക്കോബ് 4:4.
ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായി.
എന്താ വ്യക്തമായിട്ട് അവിടെ പറയുന്നത്? ലോകത്തിന്റെ സ്നേഹിതരാകാൻ ശ്രമിക്കുന്നവര് ദൈവത്തിന്റെ ശത്രുവായി തീരും. എന്താ ലോകത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത്? ലോകത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് സുഖലോലത്തെയും പണം ഉണ്ടാക്കുവാൻ മാത്രമുള്ള, ദൈവത്തെ മറന്ന് പണം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ മാത്രമുള്ള വ്യക്തികളെ പറ്റിയാണ് പറയുന്നത്. അതിനേക്കാൾ അപകടമാണ് ദൈവത്തെ ഉപയോഗിച്ച് പണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് അല്ലെ. ഇന്ന് നിങ്ങൾ ഓർത്തു നോക്കി, ഇന്ന് സമൂഹത്തിൽ ആത്മീകത സ്ഥലത്ത് ജീവിക്കുന്ന പല ആളുകളുടെ ലക്ഷ്യം എന്തുവാ? ഏതൊക്കെ കള്ളത്തിൽ കൂടെ ദൈവത്തെ കൂട്ടുപിടിച്ച് പണം ഉണ്ടാക്കുന്നത്? ചാരിറ്റി ഇല്ലാത്ത ചാരിറ്റി എന്ന് പറഞ്ഞ ചാരിറ്റിയുടെ പേരിൽ എത്രയോ കോഴികളാ ഈ അമേരിക്ക എന്നൊക്കെ അറിയുമെന്ന് അറിയാമോ? നാട്ടിലുള്ള പല ഏതായാലും ദൈവം ഒരു ഒരു ദൈവാദിനി എനിക്കുള്ള നമ്മുടെ സഭയിലുള്ള ആളുകളൊന്നും അച്ഛന്മാരോ തിരുവിനി വരുന്നത് അങ്ങനൊന്നും ചെയ്യാം. കാരണം അതിനൊക്കെ വ്യക്തമായ കണക്കുകളും പ്രസിദ്ധിയും കാര്യങ്ങളും ചോദിക്കാൻ ആളുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് അതൊക്കെ നടക്കുന്നത്. പക്ഷെ പിന്നെ മറ്റ് പല സഭകളും ഞാൻ അതിനെ ജഡ്ജ് ചെയ്യിക്കാൻ എങ്കിലും അതൊരു സത്യമാണ്. സത്യം ആരോട് പറയുന്നുള്ളൂ, നമ്മളെ ഉണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ 95% ഇല്ല, ആരെങ്കിലും അത് ചെയ്യുന്ന അനുഭവിക്കും. വളരെ വളരെ ഉള്ളവർക്ക് കാണത്തുള്ളായിരിക്കാം, ഇല്ലെന്നാ ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ഇന്ന് പലർന്നു നടക്കുന്നത് കോടികൾ ദൈവത്തിന്റെ പേരിലും സ്വന്തം പേരിലും ഒക്കെ ഇങ്ങനെ ആക്കി വെക്കുന്നുണ്ട്. ഇതിന്റെ ഉത്ഭവം അവിടുന്ന് അപ്പൊ അതുകൊണ്ട് എന്ത് വ്യക്തമായിട്ട് പറയുന്നത്, ഈ പണത്തെ പറ്റിയുള്ള ദൈവത്തെയും സമ്പത്തിനെയും ഇത് പല മനസ്സിലും മൂഢരാണ്. വേദോത്സവം എടുത്ത് പ്രസംഗിക്കുന്നവന് എല്ലാം അങ്ങ് വിശുദ്ധമാർ വിചരിക്കുന്ന പല ആളുകളും ഉണ്ട് അല്ലെ. ഒരിക്കലും ദൈവം പണത്തിന് വേണ്ടി ദൈവത്തെ ഉപയോഗിക്കുന്നവർക്ക് ഒരിക്കലും സൗഖ്യം കൊടുക്കാനോ അവന്റെ പ്രാർത്ഥനകൾ തീരും കേൾക്കത്തില്ല. അത് വളരെ വ്യക്തമായിട്ട് നമ്മൾ ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ് കേട്ടോ. വളരെ കാര്യമായി പഠിക്കേണ്ട ഒരു സംഗതിയാണ്. ഈ ദൈവത്തെ മറന്ന് ജീവിക്കുന്നവന്റെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കത്തില്ല. ദൈവത്തെ കവിഴ്ത്ത് ജീവിക്കുന്നവരുടെ പ്രാർത്ഥന ഒരിക്കലും കേൾക്കത്തില്ല. പക്ഷെ ഇത് പല ആളുകളും പണവും ഒഴിഞ്ഞ് പോകുന്നത് ദൈവത്തെ പറ്റി ജീവിക്കുന്ന ആളുകളെടുക്കാം. ഓട്ടെ, ഞാൻ ഈ സാഹചര്യം വന്നുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഒരു മനുഷ്യൻ ഭക്തനാണെന്ന് അറിയണമെങ്കിൽ അവന് പണവുമായിട്ട് ജീവിക്കാൻ വേണം ഇല്ലെന്നുള്ളതാണ് പറയുന്നത്. ജീവിക്കാൻ മാത്രം പണം ഉണ്ടാക്കി ലളിതമായി ജീവിക്കുന്നതാണ് യഥാർത്ഥ ഭക്തൻ. അങ്ങനെയുള്ള സുഖം ചെയ്യുന്നവർ യഥാർത്ഥ ഭക്തൻ എന്ന് പറയുന്നത്. അല്ലാതെ കോടികൾ ഉണ്ടാക്കി അക്കാലം ജീവിക്കുന്ന ആളുകളൊന്നും ദൈവഭക്തരാണെന്നുള്ളത് ദൈവത്തെ വേദോത്സവം സത്യമാണെങ്കിൽ അങ്ങനെയല്ല. ഓട്ടെ, ദൈവത്തെ സമ്പത്തിന് ഒന്നിച്ച് ജയിക്കാൻ സാധ്യത. മക്കായി 6:24 വായിക്കാം. മാത്യു 6:24.
രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തിനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തിനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല.
എത്ര വ്യക്തമാണ് കർത്താവ് ബോധിപ്പിക്കുന്നത് നമ്മളെ. ഞാൻ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ എത്ര ശക്തമാണ്. നിങ്ങൾക്ക് ഒരിക്കലും ദൈവത്തെയും മാമോനെയും സ്നേഹിക്കാൻ കഴിയില്ല. രണ്ട് കോണി കാല് വെക്കുന്നത് പോലെ, പക്ഷെ ഇത് രണ്ട് കോണിൽ കാല് വെച്ചാൽ ജീവിക്കുന്നത് ജീവിക്കുന്നുണ്ട്. പക്ഷെ ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം സാധ്യമാകുമോ ഇല്ല എന്നുള്ളത് നമുക്ക് ഈ വേദഭാഗത്തു നിന്ന് ഒരിക്കലും സാധിക്കത്തില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള കഴിയും. ഒരിക്കലും പണത്തെയും ദൈവത്തെയും ഒരു വ്യക്തിക്കും ഒരേപോലെ സ്നേഹിക്കാനുള്ള കഴിയത്തില്ല. ഒന്ന് ഒന്നിനെ പകർച്ച മറ്റൊന്നിനെ സ്നേഹിക്കേണ്ടി വരും. വ്യക്തമായിട്ട് തന്നെ കർത്താവ് പറയുന്നുണ്ട്. ആദ്യം നിന്നാണ് ഇദ്ദേഹം ഈ സമയമില്ലാത്തതിനെ പെട്ടെന്ന് വായിച്ചു പോവുകയാണ്. താഴ്വുള്ളവർക്ക് ഉയർത്ത് ലഭിക്കുന്നുള്ളതാണ്. ജെയിംസ് 4:10 വായിച്ചേ. ജെയിംസ് 4:10. കർത്താവിന്റെ സന്നിധി താഴ്വീൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. മാത്യു 5:3-4.
ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക്
അപ്പം ആത്മാവിൽ ദരിദ്രരായ താഴ്മയുള്ളവരാ, മനസ്സ് എളിമയുള്ളവർ, താഴ്മയുള്ളവർ, ആത്മാവ് ദാരിദ്ര്യം അനുഭവിക്കുന്നവർ എന്ന അവസ്ഥത്തില. അപ്പം അങ്ങനെയുള്ള ആളുകളുടെ ഭാഗ്യവാന്മാർ, അവർക്ക് ഉയർച്ച ലഭിക്കുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് അവിടെ നമ്മുടെ കർത്താവ് ഓർപ്പിക്കുന്നു. അത് യാക്കോബിനായും ആ ഒരു സ്വാധീനമുണ്ട്. ഓക്കെ, പിന്നെ കർത്തത് അന്യോന്യെ സ്നേഹിക്കുക, പരസ്പരം ദുഷിക്കരുത് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം യാക്കോബ് ശ്രീലായ ലേഖനത്തിലുണ്ട്. 4:11 4:11
സഹോദരന്മാരെ അന്യോന്യം ദുഷിക്കരുത്. തന്റെ സഹോദരനെ ദുഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവൻ ന്യായപ്രമാണത്തെ ദുഷിക്കുകയും ന്യായപ്രമാണത്തെ വിധിക്കുകയും ചെയ്യുന്നു. ന്യായപ്രമാണത്തെ വിധിക്കുന്നുവെങ്കിൽ നീ ന്യായപ്രമാണത്തെ അനുഷ്ഠിക്കുന്നവനല്ല, വിധിക്കുന്നവനത്രേ.
വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലേ, സഹോദരൻ അന്യോന്യം ദുഷിക്കരുത്, തന്റെ സഹോദരനെ ദുഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവൻ ന്യായപ്രമാണത്തെ ദുഷിക്കുകയും ചെയ്യുന്നു. നിന്റെ സഹോദരനെ നീ വിധിക്കുകയും അവനെ ദുഷിക്കുകയും ചെയ്യുകയാണെങ്കിൽ നീ ന്യായപ്രമാണത്തെ. ഞാൻ എപ്പോഴും ഒരേ കാര്യങ്ങൾ തന്നെ പറയുന്നു തോന്നരുത്, ഇങ്ങനെ പറയാതിരിക്കാൻ നിവർത്തിയില്ല അല്ലെ. നമ്മളോടൊക്കെ ചില ആൾക്കാർ വന്ന് ചോദിക്കാറുണ്ട്, പിന്നെ നിങ്ങൾ സ്നാനം മുങ്ങിയോ, നിങ്ങൾ പിന്നെ പ്രകാശിച്ച് പോകത്തിൽ ഇങ്ങോട്ട് വരാൻ. സത്യത്തിൽ ഈ വേദഭാഗമായിട്ട് താരതമ്യം ചെയ്ത് നോക്കി ഏറ്റവും വലിയ വിധിയല്ലേ എന്ന് പറയാൻ അർത്ഥമല്ല. നീ പോകുന്ന നീ ഭക്തനല്ല, നീ പോകുന്ന സ്ഥലം ഭക്തിയില്ലാത്തതാണ്. അവരുടെ ഏറ്റവും പാപകരമായ വിധി എന്ന് പറയുന്നത് കാരണം എന്റെ ഭക്തികൾ, അതുകൊണ്ട് അവരെ വിട്ടേച്ച് എന്റെ അടുത്തോട്ട് പോരെന്ന് പറഞ്ഞ അർത്ഥമല്ല. നിന്നേക്കാ ഭക്തൻ ഞാനാണ്, ഞാൻ നിൽക്കുന്ന സ്ഥലമാണ് പോരകാണ് എന്നെ അർത്ഥം. എന്ത് വ്യക്തമായിട്ട് പറയുന്നത്, മറ്റൊരുത്തിനെ നീ ദുഷിക്കുകയും വിധിക്കുകയും ചെയ്യരുത്, നീ അവനെ വിധിച്ചാൽ ആ ന്യായപ്രമാണത്തെ വിധിക്കുന്നു. അപ്പം വാസ്തവത്തിൽ ഞാൻ നിങ്ങളെ ഭക്തി ഇല്ലാത്തവരോട് വിധിക്കുമ്പോൾ ഞാൻ വിധിക്കുന്നത് നിങ്ങളെ മാത്രമല്ല, ഈ ന്യായപ്രമാണത്തെ കൂടെ വിധിക്കുന്നത് അല്ലെ. ന്യായപ്രമാണത്തെ വിധിക്കുന്നവൻ ഒരിക്കലും ന്യായപ്രമാണത്തെ അനുഷ്ഠിക്കുന്നവനല്ല, വിധിക്കുന്നവൻ അത്രേ. വളരെ വളരെ കാര്യമായിട്ട് ചിന്തിക്കണം. സമയത്തിന്റെ പരിമിതിയോട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. വളരെ സൂക്ഷ്മമായിട്ട് ചിന്തിക്കാൻ ഒരു ഭാഗം തന്നെയായിരുന്നു. പലപ്പോഴും ന്യായപ്രമാണത്തെ വിധിക്കുന്നത് പലരും നമ്മളെ നമ്മുടെ ഭക്തി അളന്ന് അവിടെ നിന്ന് വിട്ടേക്ക് പോരുക എന്ന് പറയുന്നതിൽ കൂടി, അല്ലെങ്കിൽ നിന്റെ ഭക്തി കള്ളത്തരമാണെന്ന് 1-ാം നൂറ്റാണ്ട് മുതൽ വിലാസന്മാർ കണ്ടിച്ച സത്യങ്ങൾ അതിന് കള്ളത്തരമാണെന്ന് പറയുമ്പോൾ, അവർ വിധിക്കുന്നത് വിലാസന്മാരെയും നമ്മളെ മാത്രമല്ല, ഈ ന്യായപ്രമാണത്തെ കൂടെ നമ്മളെ സത്യം അവർ മറന്നു പോകുന്നു എന്നുള്ളതാണ്. അത് അറിയില്ലായ്മ കൊണ്ടായിരിക്കും. ദൈവം ശ്രമിക്കട്ടെ. മത്തായി 7:1 വായിച്ചേ, Matthew 7:12
നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നൊക്കെയും നിങ്ങൾ അവർക്കും ചെയ്യുവീൻ. ന്യായപ്രമാണവും പ്രവാചകന്മാരും ഇത് തന്നെ.
മനുഷ്യൻ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് ഒക്കെയും നിങ്ങൾ അവർക്ക് ചെയ്യുവീൻ. ന്യായപ്രമാണ പ്രവാചകന്മാർ ഇത് തന്നെ. നിങ്ങൾക്ക് വേറെ എന്തൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതോ അതുപോലെ മറ്റുള്ളവർക്കും ചെയ്യുക. മറ്റുള്ളവർക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ ആദ്യം എന്താവണം, മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് കഴിയണം അല്ലെ, ഉൾക്കൊള്ളാനായിട്ട് കഴിയണം. ദുഷിക്കാതെ സ്നേഹിക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ ആ സഹോദരനെ പോലെ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അതുപോലെ ഭൂമിയുടെ നിക്ഷേപങ്ങളെ പറ്റി അദ്ദേഹം പറയുന്നുണ്ട്. ഭൂമിയുടെ നിക്ഷേപങ്ങൾ നശിച്ചു പോകും. James 5:2
നിങ്ങളുടെ ധനം ദ്രവിച്ചും ഉടുപ്പ് പുഴുവരിച്ചും പോയി, നിങ്ങളുടെ പൊന്നും വെള്ളിയും കറ പിടിച്ചു, ആ കറ നിങ്ങളുടെ നേരെ സാക്ഷിയാകും, അത് ഇതുപോലെ നിങ്ങളുടെ ജഡത്തിന് കളയും. അന്ത്യകാലത്ത് നിങ്ങൾ നിക്ഷേപങ്ങളെ ശേഖരിച്ചിരിക്കും.
കാരണം ദ്രവിച്ചു പോയി, അത് പിന്നെ ഭൂമിയിലെ ദ്രവ്യം സൂക്ഷിച്ചു വെക്കുന്നവരുടെ അറോഗ്യം പറ്റി വരും. Matthew 6:19 വായിച്ചു, Matthew 6:19
പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരുന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരുന്ന് മോഷ്ടിക്കാതെ ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം
സ്വരൂപിച്ചുകൊള്ളുകയും നിങ്ങളുടെ നിക്ഷേപം ഉയർത്തി കൃതയായിരിക്കും. വളരെ രക്തമായിട്ട് കർത്താവ് പ്രബോധിപ്പിക്കുന്നുണ്ട്. ആ ഭാഗം തന്നെയാണ് യാക്കോബസിലേക്കായി തന്നെ ലേഖനത്തിൽ കൂടി നമ്മുടെ പ്രകടമാക്കുന്നത്. കാരണം അത് പ്രാധാന്യം അറിയിക്കുന്നതായിട്ട് യാക്കോബസിലേക്ക് അത് ലേഖനത്തിൽ കൂടെ കാണിക്കുന്നത്. അത് വ്യക്തിയുടെ ജീവിതത്തിൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് വ്യക്തമായിട്ട് നിക്ഷേപം ഇവിടെ ആയിരിക്കണം. അടുത്തത് കർത്താവിൽ ദീർഘക്ഷമ കാണിക്കുക. Jacob 5:10 വായിച്ചേ, Jacob 5:10
സഹോദരന്മാരെ കർത്താവിന്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ കഷ്ടാനുഭവത്തിനും ദീർഘക്ഷമയ്ക്കും ദൃഷ്ടാന്തമായി വിചാരിച്ചു കൊള്ളി. സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാർ എന്ന് പുകഴ്ത്തുന്നു. യോഗിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടു.
കർത്തവ്യയിൽ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ പറ്റി വ്യക്തമായിട്ട് പറയുന്നുണ്ട്. Matthew 5:11 വായിച്ചു, Matthew 5:11
എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പിൻ. നിങ്ങൾക്ക് അവർ അങ്ങനെ തന്നെ
ഉപദ്രവിച്ചു. ദീർഘക്ഷമ കാണിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന പ്രതിഫലം, സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രതിഫലം ഉള്ളതുകൊണ്ട് സന്തോഷത്തിൽ പറയുന്നത്. അപ്പൊ കർഷകരെ എങ്ങനെ അതിജീവിക്കണം, ദീർഘക്ഷമയോടെ ഇരിക്കണം എന്നുള്ളതാണ്. ഈ ലാസ്റ്റില് ഒന്നിനെ കുറിച്ച് സത്യം ചെയ്യരുത്, ഉവെന്നോ ഇല്ലെന്നോ പറഞ്ഞാൽ മതി. യാക്കോബ് 5:11 വായിച്ചേ, James 5:12
വിശേഷ സഹോദരന്മാരെ, സ്വർഗത്തെയോ ഭൂമിയെയോ മറ്റു യാതിനെയോ ചൊല്ലി സത്യം ചെയ്യരുത്. നിങ്ങൾ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉവ എന്ന് പറഞ്ഞാൽ ഉവ എന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നും ഇരിക്കട്ടെ.
മാത്യു 5:33 വായിച്ചേ. 33-37 മാത്യു 5:33.
കള്ളസത്യം ചെയ്യരുത് എന്നും സത്യം ചെയ്ത് കർത്താവിനെ നിവർത്തിക്കണം എന്നും പൂർവന്മാരോട് അരുളിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, അശേഷം സത്യം ചെയ്യരുത്. സ്വർഗത്തെ കൊണ്ടാരുത്, അത് ദൈവത്തിന്റെ സിംഹാസനം. ഭൂമിയെ കൊണ്ടാരുത്, അത് അവന്റെ പാദപീഠം.
ഇസ്രായേലിനെ
കൊണ്ടാരുത്, അത് രാജാവിന്റെ നഗരം.
തലയെ കൊണ്ട് സത്യം ചെയ്യരുത്, അത് രോഗം വെളുപ്പിക്കാൻ കഴിയില്ല. അപ്പം സത്യം ചെയ്യരുത്, സത്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ സത്യം ചെയ്ത് ചെയ്യരുന്നുള്ള അർത്ഥത്തിലാ പറയുന്നത്. കള്ളസത്യം ചെയ്യുന്ന അർത്ഥത്തിലാണ് അപ്പം. അപ്പം ദൈവത്തെ കൊണ്ട് നമുക്ക് എല്ലാവരും പറയാമല്ലോ, ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ദൈവത്തിനാണ് സത്യം അല്ലെങ്കിൽ അമ്മയാണ് ഇങ്ങനെയൊക്കെ പറയാം. അതൊന്നും ഒന്നും ചെയ്യരുത്, അത് പാപമാണെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഞാൻ സമയം കഴിഞ്ഞത് കൊണ്ട് ഞാനത് ഞാൻ നിർത്തുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ യാക്കോബ് ശ്ലീഹ ഈ സുവിശേഷം, കർത്താവിന്റെ സുവിശേഷം, പ്രത്യേകിച്ച് സുവിശേഷം ഉദ്ദേശിക്കുന്നത് കർത്താവിന്റെ പർവ്വത പ്രസംഗങ്ങളിൽ കൂടെ സ്വാധീനിച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ്. അത് നമ്മൾ വ്യക്തമാക്കാനായിട്ട് ഞാൻ പഠിപ്പിച്ചിരിക്കുന്നു. മിക്കവാറും ശാന്തവാമയുടെ കൈ കഴുത്ത് അങ്ങോട്ടേക്ക് ഇങ്ങോട്ട് പുസ്തകങ്ങൾ എടുത്ത് എങ്കിൽ അത് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ഞാനത് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഞാൻ സമയം കഴിഞ്ഞതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ക്ലാസ് നമ്മൾ എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. അത് പ്രാർത്ഥിച്ച് നമുക്ക് നിർത്താം. ശുദ്ധലോകാർത്ഥത്തിൽ ഞങ്ങളെ കടത്തുകൊള്ളണമേ. രക്ഷിതാപുത്ര ദൈവം ശ്രീവായ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ശുദ്ധമറുഹാസിലൂടെ ഭവനങ്ങളെ ക്ഷമിക്കണമേ. ദൈവാർത്ഥ കാലോകത്തിലെ സമയത്തും ദൈവത്തിന്റെ കരയും കീഴിൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ആമേൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും മേലാതന പുത്രൻ നമ്പരാന്റെ കൃതി ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സമ്മർദ്ദമാകും എല്ലാവരുടെ മേലും, ഞങ്ങളുടെ പഠിച്ച കാര്യങ്ങളുടെ മേലും, ഞങ്ങളുടെ എല്ലാ കൂട്ടായ പ്രവർത്തനങ്ങളുടെ മേലും, ഇതിൽ സഹായിക്കുകയും നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന എല്ലാവരുടെ മേലും എന്നൊക്കെ ഉണ്ടായിരിക്കണമേ. ആമേൻ.
സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും അത് എന്റെ പേർക്കോ അല്ലെ രാജസത്തിന്റെ പേർക്കോ എഴുതുക. അടുത്ത ആഴ്ച അതിന് ഉത്തരം തരുന്നതായിരിക്കും. അടുത്ത ആഴ്ച അച്ഛന് പഠിപ്പിക്കാൻ പറ്റുമോ?
അടുത്ത ആഴ്ച എനിക്ക് പ്രയാസമാണ്, കാരണം പത്തനാസം അസംബ്ലി മീറ്റിംഗ് ആയതുകൊണ്ട് അവിടെ ആയിരിക്കും. അതുകൊണ്ട് എടുക്കാനായിട്ട് കഴിയുകയല്ല. അത് കഴിഞ്ഞിട്ടുള്ള ആഴ്ച നമുക്ക് എടുക്കാവുന്നതാണ്.
അപ്പൊ അടുത്ത വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും നമ്മൾ ക്ലാസ് ഇല്ലായിരിക്കും. നാളെ ഉണ്ട്. അടുത്ത ആഴ്ച അച്ഛന്മാരുടെ എല്ലാ അസംബ്ലി ആയതുകൊണ്ട് രണ്ടുപേരും അതിന് പോകുമായിരിക്കും. അതുകൊണ്ട് ക്ലാസ് കാണുകയല്ല അടുത്ത ആഴ്ച. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും കുഞ്ഞുങ്ങളും സാധാരണ കേൾക്കുന്നവരെ കൂടെ അറിയിക്കുക, എന്നാ ഇല്ലാത്തവരെ കൂടെ അറിയിക്കുക. നാളെയും അടുത്ത ആഴ്ച, നാളെ ക്ലാസ് ഉണ്ട്, അടുത്ത ആഴ്ച ഇല്ലായിരിക്കും.
ഓക്കെ, താങ്ക് യു.
ശരി, താങ്ക് യു അച്ഛൻ.